عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين، وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين، أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. യമനിലുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ സൗദി നടത്തുന്ന വ്യോമ നടപടിയുടെ 26-ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. സ്വാഭാവികമായും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച്, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്ന നിലക്ക്, അതിന്റെ വസ്തുതകളെ സംബന്ധിച്ച് അറിയുവാനും അതിലുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഓരോ ആളുകൾക്കും താല്പര്യമുണ്ടാവുക സ്വാഭാവികമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യമായി യമനിലുള്ള പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത രൂപത്തിൽ അതിനെ നോക്കിക്കാണുന്ന ആളുകളുണ്ടായിരിക്കും. ഇപ്പോ മാധ്യമങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, സൗദി അറേബ്യ അവരുടെ ശത്രുവായ ഹൂത്തികൾക്കെതിരെ നടത്തുന്ന ആക്രമണം അഥവാ സൗദിയും ഹൂത്തികളും തമ്മിലുള്ള ഒരു ആക്രമണമാണ്, ആക്രമണ പ്രത്യാക്രമണമാണ് ഇപ്പോഴുള്ള സംഭവ വികാസങ്ങൾ എന്ന് ചില ആളുകൾ പറയുന്നതായി കാണാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് സൗദി അറേബ്യയും ഹൂത്തികളും തമ്മിലുള്ള ഒരു ആക്രമണ പ്രത്യാക്രമണമാണോ, അതുപോലെ തന്നെ ചിലർ പറയുന്നത് പോലെ യമൻ ആഭ്യന്തര വിഷയത്തിൽ സൗദി അറേബ്യ നടത്തുന്ന ഒരു ഇടപെടലാണോ, അതല്ല, അതിന് മറ്റു ചില വിഷയങ്ങൾ അതിന്റെ പിന്നിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വിഷയത്തിൽ പഠിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നടക്കുന്ന സംഭവ വികാസത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സ്വഭവീ രാഷ്ട്രത്തിനെതിരെയുള്ള, അതല്ലെങ്കിൽ ഇറാനെതിരെയുള്ള ഒരു പ്രതിരോധം ആണ് യഥാർത്ഥത്തിൽ യമനിൽ നടത്തുന്നത്. അതിനെ സൗദി അറേബ്യയും ഹൂത്തികളുമായുള്ള സംഘട്ടനം എന്ന് വിശേഷിപ്പിക്കുന്നത് വളരെ ലളിതമാക്കലാകും, കൊച്ചാക്കലാകും, പരിമിതപ്പെടുത്തലാകും. അതല്ലെങ്കിൽ ഇസ്ലാമും സ്വഫവി രാഷ്ട്രവും സ്വഫവി അജണ്ടയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് യഥാർത്ഥത്തിൽ ഇന്ന് യമനിൽ നടക്കുന്നത് എന്ന് വേണം വിശേഷിപ്പിക്കുവാൻ. യഥാർത്ഥത്തിൽ ഇൻഷാല്ലാ അതിന്റെ വസ്തുതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യമായി നമ്മൾ തുടങ്ങേണ്ടത് ഇറാനിൽ നിന്ന് തന്നെയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇറാൻ എന്നത് അതിന്റെ ആഭ്യന്തര തലത്തിലും അതുപോലെ തന്നെ മേഖലയിലുള്ള ഒരു രാഷ്ട്രം എന്ന തലത്തിലും ഇറാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാനിൽ വ്യത്യസ്ത ആശയ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ വ്യത്യസ്ത വംശങ്ങൾ, ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമാണ് ഇറാൻ. അവിടെയുള്ള ഒരു വലിയ ന്യൂനപക്ഷം, ഭൂരിപക്ഷം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വസ്തുനിഷ്ഠമാകുക വലിയൊരു ന്യൂനപക്ഷം എന്ന് പറയുന്നതാണ്. അവിടെയുള്ള വലിയ ന്യൂനപക്ഷമായ ഫാരിസികളാണ് ഇന്ന് അവിടെ ഭരിക്കുന്നത്. ഏതാണ്ട് 25% മുതൽ 30% വരെയാണ് ഫാരിസികളുടെ അവിടെയുള്ള സാന്നിധ്യം. അതുപോലെ തന്നെ വലിയ സാന്നിധ്യമായി കുർദുകളുണ്ട്, അഹ്വാസിലുള്ള അറബികളുണ്ട്, അതുപോലെ തന്നെ ബലൂചിസ്ഥാനിലുള്ള ബലൂഷികളുണ്ട്, പാഷ്തൂൺ ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട്, അതേപോലെ അസരിയീൻ, അസേരി ടേക്സ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന അസരിയീൻ അവരുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്ത ആശയങ്ങളും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമാണ് യഥാർത്ഥത്തിൽ ഇറാൻ. എന്നാൽ അവിടെ വളരെ കൃത്യമായി ആ രാജ്യം പിടിച്ചെടുക്കുകയും ആ രാജ്യത്ത് തങ്ങളുടെ നിക്ഷിപ്ത താൽപര്യം നടപ്പാക്കുകയുമാണ് ഫാരിസികൾ അഥവാ സഫവികൾ ചെയ്യുന്നത്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അഹ്വാസിൽ അവർക്കെതിരെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായി അഹ്വാസിൽ അവർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റ് അതിനുള്ള ഒരു തെളിവാണ്. അതുപോലെ തന്നെ കുർദുകളും ഈ ഫാരിസികളുമായിട്ടുള്ള പ്രശ്നം, ബലൂഷികളും ഫാരിസികളുമായിട്ടുള്ള പ്രശ്നം, ഇതെല്ലാം ഇന്ന് ഇറാൻ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഇറാനിലുള്ള ഭരണകൂടത്തെ അവിടെയുള്ള ജനങ്ങളിൽ എല്ലാവരും അംഗീകരിക്കുന്നില്ല എന്നതിനുള്ള ഒരു തെളിവാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മേഖലയിലുള്ള ഒരു രാഷ്ട്രം എന്ന നിലക്കെടുക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രങ്ങളാണ് ഒന്ന് ഇറാഖ്, അതുപോലെ തന്നെ അസർബൈജാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, അതുപോലെ പാകിസ്ഥാൻ, ഇങ്ങനെയുള്ള അസർബൈജാൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾ, അതുപോലെ തന്നെ തുർക്കി തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങൾ. ഇറാനെ സംബന്ധിച്ചിടത്തോളം മേഖലയിൽ ഇറാന്റെ ചുറ്റുവട്ടത്തുമുള്ള രാഷ്ട്രങ്ങളെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ, അതുപോലെ തന്നെ ഇറാന്റെ സമുദ്ര തീരത്തടുത്തു വരുന്ന രാഷ്ട്രങ്ങളിൽ പെട്ടത് തന്നെയാണ് കുവൈത്ത് ആയാലും സൗദി ആയാലും ഒമാൻ ആയാലും UAE ആയാലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയാലും, ഇവയെല്ലാം ഈ ഒരു മേഖലയിൽ വരുന്ന രാഷ്ട്രങ്ങളാണ്. അപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോൾ മേഖലയിൽ ഇറാൻ യഥാർത്ഥത്തിൽ ഭാഷാപരമായും സാമൂഹ്യപരമായും വിശ്വാസപരമായും ഒരു നല്ല ഒറ്റപ്പെടൽ അവർ അനുഭവിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഫാരിസികൾ നമ്മൾ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഫാരിസികൾ ആ ഒറ്റപ്പെടൽ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഇതേ ഒറ്റപ്പെടൽ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇസ്രയേലും അനുഭവിക്കുന്നുണ്ട്. കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ്, വിശ്വാസം വ്യത്യസ്തമാണ്, ഭാഷ വ്യത്യസ്തമാണ്. അപ്പൊ അവരുടെ മേഖലയിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ വെച്ചു പുലർത്തുന്ന ഒരു രാജ്യം യഥാർത്ഥത്തിൽ ആ ഒരു ഒറ്റപ്പെടൽ അവിടെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇറാന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ രൂപത്തിൽ ആഭ്യന്തരമായും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലും ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന രാഷ്ട്രങ്ങൾ തങ്ങളുടെ കൈകൾ മറ്റു രാജ്യങ്ങളിലേക്ക് നീട്ടുക എന്നുള്ളത് സ്വാഭാവികമാണ്. ചരിത്രത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അല്പം നമ്മൾ ഇന്ന് കാണുന്ന ഇറാൻ എന്നുള്ളത് ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ മടങ്ങുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ്ട് 1501 AD ആണ് ഇസ്മായിൽ സഫവി എന്ന് പറയുന്ന ആൾ ഇറാനിൽ വിപ്ലവം നടത്തിക്കൊണ്ട് അവിടുത്തെ അധികാരം പിടിച്ചെടുക്കുന്നത്. ഇസ്മായിൽ സഫവി അവിടെ അധികാരത്തിന് വരുന്നതിന് മുമ്പ് 90% സുന്നികളായിരുന്നു, അഹ്ലു സുന്നയുടെ ആളുകളായിരുന്നു ഇറാനിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ ഇസ്മായിൽ സഫവിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം സായുധ വിപ്ലവം നടത്തുകയും ആ പ്രദേശം പിടിച്ചെടുക്കുകയുമാണ് ഉണ്ടായത്. സഫവി രാഷ്ട്രം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. തബ്രീസ് എന്ന് പറയുന്ന പട്ടണം അദ്ദേഹത്തിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ച് അദ്ദേഹം അവിടെ സഫവി രാഷ്ട്രത്തിന്റെ ഭരണം തുടങ്ങുകയായിരുന്നു. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ആദ്യമായി എന്ന് തന്നെ പറയാം ദൗലത്ത് ഷിയ അൽ ഇസ്ന അഷരിയ അഥവാ ഈ 12 ഇമാമുകളെ പിൻപറ്റുന്നവർ എന്ന് പറയപ്പെടുന്ന ഷിയ രാഷ്ട്രം എന്ന നിലക്കൊരു രാഷ്ട്രത്തിന് ഉത്ഭവം കൊടുത്ത ആൾ ഇസ്മായിൽ സഫവിയാണ് എന്ന് തന്നെ പറയാം. മാത്രമല്ല അദ്ദേഹം ആ നാട് പിടിച്ചെടുത്തതിന് ശേഷം അവിടേക്ക് ആദ്യം ചെയ്തത് നാണയം അടിക്കുകയാണ് ചെയ്തത്. ആ നാണയത്തിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന കലിമത്ത് തൗഹീദിന്റെ കലിമത്ത് ഷഹാദയുടെ കൂടെ അലിയുൻ വലിയുള്ളാ എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും അപ്രകാരം അതിനോട് ചേർത്ത് അലിയുൻ വലിയുള്ളാ എന്നുകൂടി ഒരാൾ പറയുന്നില്ലെങ്കിൽ അയാൾ മുസ്ലിം ആവുകയില്ല എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം, അല്ലെങ്കിൽ ഈ ഷിയ അൽ ഇസ്ന അശരിയ എന്ന് പറയപ്പെടുന്ന അവരുടെ വിശ്വാസം, അല്ലെങ്കിൽ ഷിയ അൽ ഇമാമിയ ഷിയ അൽ ഇസ്ന അശരിയ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരുടെ യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ നിലക്കുള്ള സാന്നിധ്യവും നൽകുന്ന ഒരു രാഷ്ട്രം ഇസ്മായിൽ സഫവി അന്ന് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് അഹ്ലുസുന്നയിൽപ്പെട്ട ഒരുപാട് ആളുകളെ അദ്ദേഹം കൊല ചെയ്യുകയുണ്ടായി. ഏതാണ്ട് 1,000,000 ആളുകളെയാണ് അയാൾ ഇസ്മായിൽ സഫവി എന്ന് പറയുന്ന ആൾ കൊന്നൊടുക്കിയത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന വലിയൊരു വഞ്ചന എന്ന് പറയുന്നത് മാനുവൽ 2 എന്ന പോർച്ചുഗീസ് രാജാവുമായി ചേർന്ന്, ശരിക്കും ശ്രദ്ധിക്കണം, ഈ സഫവി രാഷ്ട്രം ഒരുപാട് തവണ മുൻകാലഘട്ടങ്ങളിൽ ഉസ്മാനിയ ഭരണകൂടവുമായി അഥവാ ഉസ്മാനിയ ഖിലാഫത്തുമായി ധാരാളം തവണ യുദ്ധം ചെയ്തിട്ടുണ്ട്. എല്ലാ തവണ യുദ്ധം ചെയ്യുമ്പോഴും പാശ്ചാത്യരുമായി ചേർന്നായിരുന്നു ഈ സഫവികൾ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തിരുന്നത്. ഉസ്മാനിയ ഭരണകൂടത്തിനെതിരെ അവർ യുദ്ധം ചെയ്തിരുന്ന സമയത്ത് മക്കയും മദീനയും പിടിച്ചെടുക്കുവാനുള്ള ഒരു വലിയ നീക്കം ഈ ഇസ്മായിൽ സഫവി നടത്തിയിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം കൂട്ടുപിടിച്ചത് മാനുവൽ 2 എന്ന് പറയുന്ന പോർച്ചുഗീസ് രാജാവിനെയായിരുന്നു. ഇന്നും ഈ ഇസ്മായിൽ സഫവി എന്ന് പറയുന്ന ആൾ ഈ മാനുവൽ 2 എഴുതിയ കത്തുകൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ, നമുക്കറിയാം ഈ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരായിരുന്നു ഭരിച്ചിരുന്നത്, അന്ന് ഉണ്ടായിരുന്ന രേഖകൾ ഇന്ന് പല രേഖകളും ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണുള്ളത്. അവിടെ ഈ ഇസ്മായിൽ സഫവി മാനുവൽ 2 എഴുതിയ കത്തുകൾ ഇന്നും ഉണ്ട്, അവിടെ ലഭ്യമാണ്. അപ്പൊ ഈ മദീനയും മക്കയും പിടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു നീക്കം ഇയാൾ നടത്തിയിരുന്നു. മാത്രമല്ല, ഷിയാക്കളുടെ പുസ്തകങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മക്കയും മദീനയും പിടിച്ചെടുക്കുക എന്നുള്ള അജണ്ട വളരെ കൃത്യമായി നമുക്ക് അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാല്ലാ അതിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്മായിൽ സഫവി എന്ന് പറയുന്ന ആളാണ് യഥാർത്ഥത്തിൽ, ഇന്ന് ഇറാൻ എന്നുള്ള പേര് വളരെ വൈകി വന്ന പേരാണെങ്കിലും, ഈ സഫവി രാഷ്ട്രത്തിന് യഥാർത്ഥത്തിൽ തുടക്കം കുറിക്കുന്നത് ഇസ്മായിൽ സഫവിയാണ്. ഇയാൾ ഇറാനിൽ നിന്ന് ബാഗ്ദാദിലേക്ക് പട നയിക്കുകയും ബാഗ്ദാദ് പിടിച്ചെടുക്കുകയും ചെയ്തു. അഥവാ ഇന്ന് ബാഗ്ദാദ് ഈ സഫവികളുടെ കയ്യിലാണ്. മുമ്പും ബാഗ്ദാദ് പിടിച്ചെടുക്കുവാൻ വേണ്ടി ഉസ്മാനിയാക്കളുടെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ബാഗ്ദാദ് പിടിച്ചെടുക്കുവാൻ വേണ്ടി അവര് പിന്നെ പടയോട്ടം നടത്തുകയുണ്ടായി. അന്നത്തെ ഉസ്മാനിയ ഭരണകൂടത്തിന്റെ രാജാവായിരുന്ന സുൽത്താനായിരുന്ന സുൽത്താൻ സലീം അൽ ഔവൽ എന്ന് പറയുന്ന ആൾ ഈ ഇസ്മായിൽ സഫവിക്കെതിരെ ആക്രമണം നടത്തുകയും അഥവാ പ്രതിരോധിക്കുകയും AD 1514 ബഗ്ദാദ് സ്വതന്ത്രമാക്കുകയും ചെയ്തു. 1514 AD ബഗ്ദാദ് സ്വതന്ത്രമാക്കുകയും ചെയ്തു. ഈ ഒന്നാം സഫവി രാഷ്ട്രം അഥവാ 1501 മുതൽ 1525 വരെയാണ് ഈ ഇസ്മായിൽ സഫവി. 1524 അദ്ദേഹം മരണപ്പെടുന്നത്. 1501 മുതൽ 1525 വരെയുള്ള കാലഘട്ടം ഇയാൾ ഭരിച്ചിട്ടുണ്ട്. ആ സമയത്ത് അയാൾ നടത്തിയ ഗൂഢാലോചനകളിൽ പെട്ടതാണ്, ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പോകുക. പോർച്ചുഗീസുകാരുമായി തുടങ്ങിയ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുവാൻ നടത്തിയ പാശ്ചാത്യരുമായി ചേർന്ന് നടത്തിയ നീക്കം, മാത്രമല്ല മക്കയും മദീനയും പിടിച്ചെടുക്കുവാൻ വേണ്ടി ഇയാൾ നടത്തിയ നീക്കം, അത് മാനുവൽ 2 ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോർച്ചുഗീസിൽ അവിടെ ആഭ്യന്തര കലാപം ഉടലെടുക്കുകയും അങ്ങോട്ട് മടങ്ങിപ്പോകേണ്ടി വരികയും ചെയ്തതിനാലാണ് ആ ശ്രമം പരാജയപ്പെട്ടത്. അതുപോലെ തന്നെ
ഈജിപ്ത്, ബഹ്റൈൻ, ഖത്തീഫ് എന്നിവ പിടിച്ചെടുക്കുവാൻ നേരത്തെ ഇവർ ശ്രമം നടത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വളരെ കഴിഞ്ഞ കാലയളവിൽ എടുത്ത് പരിശോധിച്ചാൽ അവർ ആ ശ്രമം വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ഖത്തീഫിലും അവർ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്, ബഹ്റൈനിലും അവർ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ഈജിപ്തിന്റെ വിഷയം ഇൻഷാല്ലാ ഈ വിഷയാവതരണത്തിന്റെ അവസാനത്തിൽ ഞാൻ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബഗ്ദാദ് ഈ കാലയളവിൽ ഇസ്മായിൽ സഫവി പിടിച്ചെടുത്തിരുന്നുവെങ്കിലും സലീമുൽ അവൽ എന്ന് പറയുന്ന ഉസ്മാനിയ ഭരണകൂടം അന്ന് നയിച്ചിരുന്ന അന്നത്തെ സുൽത്താനായിരുന്ന സലീമുൽ അവലിന്റെ പ്രതിരോധത്തിൽ പരാജയപ്പെടുകയും ബഗ്ദാദ് തിരിച്ചു പിടിക്കുവാൻ മുസ്ലിമീങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇയാൾ ചെയ്തിട്ടുള്ള വളരെയധികം വലിയൊരു ക്രൂരകൃത്യമാണ് ഇറാഖിലും ഇറാനിലുമായി 10 ലക്ഷത്തോളം സുന്നികളെ, അഹ്ലു സുന്നയുടെ ആളുകളെ ഇയാൾ കൊന്നൊടുക്കി എന്നുള്ളത്. ഇനി 1524 ഇസ്മായിൽ സഫവി മരണപ്പെട്ട ശേഷം, അതിനുശേഷം പിന്നീട് ഭരണാധികാരിയായി വന്നത്, സഫവി രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി വന്നത് ഫഹ്മാസ് എന്ന് പറയുന്ന ആളാണ്. ഇയാൾ വളരെ കൃത്യമായി പല രാജ്യങ്ങളിലുമുള്ള ഷിയ സായുധ വിഭാഗങ്ങളെ തങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി ഇയാൾ ചെയ്തത് വിലായത്തുൽ ഫഖീഹ് അഥവാ അവർ അവരുടെ 12-ാമത്തെ ഇമാമായി വരുമെന്ന് പറയപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വഹീറങ്ങുന്ന 12 ഇമാമിങ്ങളുണ്ട് എന്നാണ് ഇവരുടെ വിശ്വാസം. ആ രൂപത്തിൽ 12-ാമത്തെ ഇമാമായി വരേണ്ട ഇമാം മഹ്ദി, അവർ പറയുന്ന ഇമാം മഹ്ദി. 11-ാമത്തെ ആൾക്ക് മക്കളുണ്ടാകാതെ പോകുകയും അപ്പോൾ സ്വാഭാവികമായും അയാൾക്കൊരു മകൻ ഉണ്ടായിരുന്നുവെന്നും അന്നത്തെ ഭരണാധികാരിയെ ഭയന്നുകൊണ്ട് ആ മകനെ ഒളിപ്പിച്ചതാണെന്നും ഇവർ പ്രചരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അന്ന് ഒളിച്ചിരിക്കുന്ന ആളാണ് ഇന്ന് അവർ പറയുന്ന, അവരുടെ ഭാഷയിൽ അവരുടെ അർത്ഥത്തിൽ പറയുന്ന ഇമാം മഹ്ദി എന്ന് പറയുന്നത്. ആ 12-ാമത്തെ ഇമാം എന്ന് അവർ പറയുന്നു. യഥാർത്ഥത്തിൽ അവരുടെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈ 12 ഇമാമിങ്ങൾ അവരുടെ ഇഷ്ടപ്രകാരമല്ലാതെ മരിക്കുകയില്ല എന്ന വിശ്വാസം ഷിയാക്കൾക്കുണ്ട്. അവരുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായി നമുക്ക് തിരിച്ചു ചോദിക്കാം, അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലാതെ അവർ മരണപ്പെടുകയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അയാൾ ഒളിച്ചിരിക്കുന്നത് എന്ന ചോദ്യം ചോദിക്കാം. പക്ഷെ കഥയിൽ ചോദ്യമില്ല. ഏതായാലും ഈ മഹ്ദി അദ്ദേഹത്തിന് വഹി ഇറങ്ങുന്നുണ്ട് എന്നും സ്വാഭാവികമായും ആ മഹ്ദിയിൽ നിന്നും കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ ഇവരുടെ പണ്ഡിതന്മാർക്ക് ലഭിക്കുന്നുണ്ട് എന്നും ആ പണ്ഡിതന്മാർ പറയുന്നത് അനുസരിച്ചാണ് അവരുടെ രാഷ്ട്രം മുന്നോട്ട് പോകുന്നത് എന്നും അതിനാൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള എല്ലാ ഷിയാക്കളും ഈ വിലായത്തുൽ ഫഖീഹ് അഥവാ ഈ പറയുന്ന മഹ്ദിയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ, അത് നമ്മുടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഹുമൈനിക്ക് ശേഷം ഇപ്പോൾ ഖാംനേയി എന്നതുപോലെയുള്ള ഇത്തരം ആളുകളുടെ കീഴിൽ, അവരുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന രാജ്യത്തിന്റെ കീഴിൽ അണികളായി നിലനിൽക്കുന്നുവെങ്കിൽ മാത്രമാണ് അവർ വിശ്വാസികളാകുന്നത് എന്നൊരു വിശ്വാസം യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് തൊഹ്മാസ് ആണ്. അതിനുവേണ്ടി ലബനാൻ എന്ന രാജ്യത്ത് ഉണ്ടായിരുന്ന ഷിയ പണ്ഡിതനായ നൂറുദ്ദീൻ കർക്കി എന്ന് പറയുന്ന ഒരാളെ ഇയാൾ ഇറാനിലേക്ക്, ഇന്ന് നമ്മൾ പറയുന്ന ഇറാനിലേക്ക്, മുമ്പുണ്ടായിരുന്ന സഫവി രാഷ്ട്രത്തിലേക്ക് ഇവർ കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഇയാളാണ് യഥാർത്ഥത്തിൽ ഈ വിലായത്തുൽ ഫഖീഹ് എന്ന് പറയുന്ന ഈ കാര്യത്തിന്, ഈ അവരുടെ ഇന്ന് അവർ നിലനിൽക്കുന്ന അടിസ്ഥാനപരമായ കാര്യം തന്നെ ഈ വിലായത്തുൽ ഫഖീഹ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോ ആ വിലായത്തുൽ ഫഖീഹ് എന്ന് പറയുന്ന കാര്യം ഇവരുണ്ടാക്കിയത് ഈ നൂറുദ്ദീൻ കർക്കി എന്ന് പറയുന്ന ആളാണ്. തൊഹ്മാസ് എന്ന് പറയുന്ന ഭരണാധികാരിയാണ് ഈ നൂറുദ്ദീൻ കർക്കിയെ ലബനാനിൽ നിന്ന് ഇറാനിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ തൊഹ്മാസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ, വളരെ ശ്രദ്ധിക്കണം, ഈ പറയുന്ന പോയിന്റ് വളരെയധികം ശ്രദ്ധിക്കണം, തൊഹ്മാസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഹംഗറി അതുപോലെ തന്നെ ഓസ്ട്രിയ. ഇതെല്ലാം അന്നത്തെ കാലത്തെ യുദ്ധങ്ങളെപ്പറ്റി, ഉസ്മാനിയ ഭരണകൂടവുമായി നടന്ന യുദ്ധങ്ങളെപ്പറ്റി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളിലും വളരെ വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. ഹംഗറി, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളുമായി സഖ്യം ചേർന്ന് തൊഹ്മാസ് എന്ന് പറയുന്ന സഫവി രാഷ്ട്രത്തലവൻ അവര് സുലൈമാൻ അൽ ഖാനൂനി എന്ന് പറയുന്ന ഉസ്മാനി ഖിലാഫത്തിന്റെ ഭരണാധികാരിക്കെതിരെ യുദ്ധം ചെയ്യുകയുണ്ടായി. ആരുമായി ചേർന്നാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, ഹംഗറിയും ഓസ്ട്രിയയുമായി ചേർന്ന്. അഥവാ ഇന്നത്തെ ഇറാനിന്റെ മുമ്പുള്ള, ഇന്ന് അവർ പറയുന്ന വിലായത്തുൽ ഫഖീഹിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ രാജ്യം നിലനിൽക്കുന്നത് എന്ന് ഇറാൻ പരസ്യമായി സമ്മതിക്കുന്ന കാര്യമാണ്. ആ വിലായത്തുൽ ഫഖീഹ് ഉണ്ടാക്കിയ അവരുടെ പൂർവികരായ ആളുകൾ ആരുമായി ചേർന്നാണ് അന്ന് നിലനിന്നിരുന്ന ഇസ്ലാമിക ഖിലാഫത്തിനെതിരെയും മുസ്ലിമീങ്ങൾക്കെതിരെയും പടയോട്ടം നയിച്ചിരുന്നത് എന്ന് നമ്മൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഹംഗറി, ഓസ്ട്രിയ എന്നിവയുമായി സഖ്യം ചേർന്ന് സുൽത്താൻ സുലൈമാൻ അൽ ഖാനൂനിക്കെതിരെ ഇയാൾ യുദ്ധം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇറാഖിലേക്ക് അഥവാ ബഗ്ദാദ് എന്നും പിടിച്ചെടുക്കുവാൻ വേണ്ടി ഇവർ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. ഒന്നിലധികം യുദ്ധങ്ങൾ സുൽത്താൻ സുലൈമാൻ അൽ ഖാനൂനിയുമായി തന്നെ നടത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് അവർ പിടിച്ചെടുത്തത് പിന്നെ സലീം അൽ ഔൽ, സുൽത്താൻ സലീം അൽ ഔൽ തിരിച്ചു പിടിച്ച് സ്വതന്ത്രമാക്കിയ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്പൊ ഇവിടെ ഇറാഖിലേക്ക് തങ്ങളുടെ ചിന്താധാര വ്യാപിപ്പിക്കുവാൻ വേണ്ടി ഈ തൊഹമാസ് വളരെയധികം ശ്രമിച്ചെങ്കിലും വളരെ രഹസ്യമായി ഇവരുടെ സ്വഫവി ചിന്താധാര മനസ്സിലേറ്റിയ ഷിയാ പണ്ഡിതന്മാരെ ഇറാഖിലേക്ക് കടത്തിവിടുവാൻ വേണ്ടി തൊഹമാസ് ശ്രമിച്ചെങ്കിലും സുൽത്താൻ സുലൈമാൻ അൽ ഖാനൂനി വളരെയധികം പ്രതിരോധിക്കുകയും ഈ തൊഹമാസിന്റെ അന്നത്തെ അയാൾ നടത്തിയ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുകയുമാണ് ചെയ്തത്. ഇനി ഈ തൊഹമാസിന് ശേഷം സഫവി രാഷ്ട്രത്തിന്റെ തലവനായി വന്നത് അബ്ബാസ് കബീർ ഖുദാബന്ദ എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. അബ്ബാസ് കബീർ ഖുദാബന്ദ എന്ന ആളുടെ കാലത്ത് ഉണ്ടായ വലിയൊരു മുന്നേറ്റം ഉസ്മാനിയ ഖിലാഫത്തിനെതിരെയുള്ളതായിരുന്നു. ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി അബ്ബാസ് കബീർ ഖുദാബന്ദ എന്ന് പറയുന്ന ആൾ കൂട്ടുപിടിച്ചത് ബ്രിട്ടീഷുകാരെയായിരുന്നു. ബ്രിട്ടീഷുകാരുമായി ചേർന്നാണ് ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ അബ്ബാസ് കബീർ ഖുദാബന്ദ യുദ്ധം നടത്തിയത്. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ആദ്യം പോർച്ചുഗീസുകാരുമായി, പിന്നീട് ഹംഗറിയും ഓസ്ട്രിയയുമായി ചേർന്ന്, അതുപോലെ തന്നെ പിന്നീട് ബ്രിട്ടീഷുകാരുമായി ചേർന്ന് എല്ലാം മുസ്ലിമീങ്ങൾക്കെതിരെ ഇവർ പടയോട്ടം നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. 1500 കുർദ് കുടുംബങ്ങളെയാണ്, അഥവാ കുർദ് വംശജരായ സുന്നികളായ അഹ്ലു സുന്നയുടെ ആളുകളായ കുർദ് വംശജരെ 1500 കുടുംബങ്ങളെയാണ് അബ്ബാസ് കബീർ ഖുദാബന്ദ എന്ന് പറയുന്ന ആൾ ഇറാനിൽ നിന്നും നാടുകടത്തിയത്. അതുപോലെ തന്നെ 70,000 കുർദുകളെ ഇയാൾ കൂട്ടക്കൊല ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ മക്കയിലേക്കുള്ള ഹജ്ജ് ഇയാൾ നിർത്തലാക്കി. ഇത് വളരെ വലിയൊരു പോയിന്റാണ്. മക്കയിലേക്കുള്ള ഹജ്ജ് ഇയാൾ നിർത്തലാക്കുകയും മൂസ ബിൻ റിവ എന്ന ഇമാമിന്റെ ഖബറിലേക്ക് ഹജ്ജ് ചെയ്യാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇത് ഇവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ആ ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി മക്കയേക്കാൾ ശ്രേഷ്ഠമായതാണ് ഇവരുടെ കർബല എന്ന് ഇവർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാമിലു സിയാറാത്ത് എന്ന് പറയുന്ന ഇവരുടെ ഗ്രന്ഥത്തിലും ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന ഷീഇ ഗ്രന്ഥം, ഇത് രണ്ടും ഷീഇ ഗ്രന്ഥമാണ്. കാമിലു സിയാറാത്ത് എന്ന ഗ്രന്ഥത്തിലെ 270-ാമത്തെ പേജിൽ, അതുപോലെ തന്നെ ബിഹാറുൽ അൻവാർ എന്ന ഗ്രന്ഥത്തിലെ 101-ാമത്തെ വോള്യം 106-ാമത്തെ പേജിലും 107-ാമത്തെ പേജിലുമായി ഇവർ പറയുന്ന സംഭവമാണ്. അഥവാ കഅബ പറഞ്ഞു അത്രേ, ഇന്ന അർദൽ കഅബതി ഖാലത് മൻ മിസ്ലി, കഅബ ചോദിച്ചു അത്രേ എന്നെ പോലെ ശ്രേഷ്ഠതയുള്ള മറ്റാരാണ് ലോകത്തുള്ളത് എന്ന് കഅബ ചോദിച്ചു അത്രേ. വഖദ് ബുനിയ ബൈതുല്ലാഹി അലാ ദഹ്രി, അള്ളാഹുവിന്റെ ഭവനം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്റെ ചുമലിലാണ് എന്നിരിക്കെ എന്നോളം ശ്രേഷ്ഠമായ മറ്റാരാണ് ഉള്ളത് എന്ന് കഅബം ചോദിച്ചു എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല കഅബത്തിനോട് പറഞ്ഞു എന്നാണ്, കുഫി, നീ മതിയാക്കണം, അങ്ങനെ പറയരുത്. എന്നിട്ട് ഫമാ ഉഅതീതി ഇല്ലാ ബിവൻദിലത്തിൽ ഇബ്ര, കർബലയ്ക്ക് നൽകപ്പെട്ടതിൽ നിന്നും ഒരു സൂചിയുടെ ശ്രേഷ്ഠതയല്ലാതെ നിനക്ക് ഞാൻ നൽകിയിട്ടില്ല എന്ന് അള്ളാഹു പറഞ്ഞു എന്നാണ്. അതുപോലെ ഇവർ പറയുകയാണ്, കർബലയിലുള്ള മണ്ണില്ലായിരുന്നുവെങ്കിൽ മക്കയെ അഥവാ കഅബയെ
അതുപോലെ തന്നെ മക്കയെ ഞാൻ ശ്രേഷ്ഠമാക്കുമായിരുന്നില്ല എന്ന് അള്ളാഹു പറഞ്ഞുവെന്നാണ്. കർബലയിലുള്ള ആളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല, അതുകൊണ്ട് നിന്നെക്കാൾ ശ്രേഷ്ഠമാണ് കർബല എന്ന് കഅബയോട് അള്ളാഹു പറഞ്ഞുവെന്ന് നഊദു ബില്ല ഇവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. സ്വാഭാവികമായും ഇവരുടെ അജണ്ടയിൽപ്പെട്ട ഒന്നാണ് മുസ്ലിമീങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾ ഇറാനിലെ കുമ്മിലേക്ക് മാറ്റുകയും മക്കയിൽ നിന്നതിനെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അബ്ബാസ് കബീർ ഖുദാബന്ദ എന്ന് പറയുന്ന ആളുടെ കാലഘട്ടത്തിൽ മക്കയിലേക്കുള്ള ഹജ്ജ് നിർത്തലാക്കുകയും മൂസ ബിൻ റിവ എന്ന് പറയുന്ന ആളുടെ ഖബറിലേക്ക് സിയാറത്ത് ചെയ്യുവാൻ വേണ്ടി ഇയാൾ കൽപ്പിക്കുകയും ചെയ്തു, ജനങ്ങളോട് കൽപ്പിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ അൽ വാഫി, ഇതൊക്കെ വളരെ കൃത്യമായി ഷിയാക്കൾ അംഗീകരിക്കുന്ന, ഈ പറയുന്ന ഷിഅൽ ഇസ്ന അഷരിയ അംഗീകരിക്കുന്ന, അവരവരുടെ പ്രമാണമായി കാണുന്ന അഞ്ച് പുസ്തകങ്ങളിൽപ്പെട്ട ഒന്നാണ് അൽവാഫി. അൽവാഫി എന്ന് പറയുന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ വോള്യം, അതിൽ 222-ാമത്തെ പേജിൽ, 222-ാമത്തെ പേജിൽ ഇവർ പറയുകയാണ്, ഇന്നല്ലാഹ യബ്ദഉ ബിൻ നദ്രി ഇലാ സവ്വാരിൽ ഹുസൈൻ ഇബ്നു അലി അശിയത അറഫ ഖബ്ല നദ്രിഹി ഇലാ അഹ്ലിൽ മൗഖിഫ്. അറഫ ദിനത്തിൽ അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുസ്ലിമീങ്ങളിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുന്നതിനു മുമ്പ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ സിയാറത്തിന് വേണ്ടി വന്നിട്ടുള്ള, അഥവാ ഇവരുടെ അഭിപ്രായ പ്രകാരം, ഇവരുടെ വിശ്വാസ പ്രകാരം ഖബറാരാധനയ്ക്ക് വേണ്ടി വന്നിട്ടുള്ള ആളുകളിലേക്കാണ് അള്ളാഹു നോക്കുക. അതിന് കാരണമായി ഇവർ പറയുന്നത് ലിഅന്ന ഫീ ഉലൈക, അഥവാ അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വിശ്വാസികളിൽ ഉണ്ട് ഔലാദു സിന, വ്യഭിചാരത്തിലുണ്ടായ കുട്ടികൾ. അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയെ ഉമ്മുൽ മുഅ്മിനീനായി അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരത്തിലുണ്ടായ കുട്ടികൾ ആണ് എന്നാണ് ഇവർ പറയുന്നത്, ഇവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അറഫയിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമീങ്ങളിൽ അവിടെ ഈ പറയുന്ന വ്യഭിചാരത്തിലുണ്ടായ മക്കളുണ്ട്. എന്നാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിങ്കൽ ഖബറാരാധനയ്ക്ക് വേണ്ടി വന്നിട്ടുള്ള ആളുകളിൽ വലൈസ ഫീഹ ഉലൈ ഔലാദു സിന, അവരിൽ വ്യഭിചാരത്തിൽ നിന്നുണ്ടായ കുട്ടികൾ ഇല്ല എന്ന് ഇവർ പറയുകയാണ്. ഇവരുടെ അൽവാഫി എന്ന ഗ്രന്ഥത്തിലെ രണ്ടാമത്തെ വോള്യം 222-ാമത്തെ പേജിൽ പരാമർശിക്കപ്പെട്ട കാര്യമാണ് ഇത്. അപ്പൊ ഇവരുടെ നഊദു ബില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ സദ്ദ അസ്ഹാബി ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായിക വന്നാസ് അജ്മഈൻ. എന്റെ സ്വഹാബത്തിനെ കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിക്കുകയാണെങ്കിൽ അവരുടെ മേൽ അള്ളാഹുവിന്റെയും അവന്റെ മലായിക്കത്തിന്റെയും സകല മനുഷ്യരുടെയും ശാപമുണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥനയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് മക്കക്കുള്ളതിനേക്കാൾ ഫദ്ല് തങ്ങളുടെ മസാറാത്തുകൾക്കുണ്ട്, തങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾക്കുണ്ട്, അഥവാ തങ്ങളുടെ ബഹുദൈവാരാധനാ കേന്ദ്രങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അബ്ബാസ് കബീർ ഖുദാബന്ദ എന്ന് പറയുന്ന ഭരണാധികാരി മക്കയിലേക്കുള്ള ഹജ്ജ് നിർത്തലാക്കുകയും മൂസ ബിൻ റിവ എന്ന ഇമാമിന്റെ മക്ബറയിലേക്ക് ഹജ്ജ് ചെയ്യുവാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന വസ്തുത ഞാൻ പറയുമ്പോൾ ആർക്കും അത്ഭുതം തോന്നേണ്ടതില്ല എന്ന നിലക്ക് മാത്രമാണ് അവരുടെ ഗ്രന്ഥങ്ങൾ ഞാൻ ഉദ്ധരിച്ചത്. അതുപോലെ തന്നെ ഇറാഖിലെ ബഗ്ദാദ്, അതുപോലെ തന്നെ മൂസിൽ, മൊസൂൾ മൊസൂൾ എന്ന് നമ്മളുടെ നാട്ടിൽ പത്രങ്ങൾ എഴുതുന്ന മൂസിൽ, കിർക്കൂക്ക് തുടങ്ങിയ പ്രദേശങ്ങൾ ഇവർ കൈയടക്കുകയും ഷിയായിസം പ്രചരിപ്പിക്കുകയും ചെയ്തു. അബ്ബാസ് കബീർ ഖുദാബന്ദയുടെ കാലഘട്ടത്തിൽ ഇവർ വീണ്ടും അവരുടെ കയ്യ് ബഗ്ദാദിലേക്ക് നീട്ടുകയുണ്ടായി. അതുപോലെ തന്നെ ബഗ്ദാദിലും മൂസിൽ പ്രദേശത്തും കിർക്കൂക്ക് പ്രദേശത്തുമെല്ലാം ഉണ്ടായിരുന്ന സുന്നി മദ്രസകളെ കുതിരത്താവളങ്ങളാക്കി മാറ്റി പ്രതികാരം ചെയ്യുകയും ചെയ്തത് അബ്ബാസ് കബീർ ഖുദാബന്ദ എന്ന് പറയുന്ന സഫവി ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്. ഇനി അതിനുശേഷം അബ്ബാസ് കബീർ ഖുദാബന്ദയ്ക്ക് ശേഷം ഇറാനിലെ അല്ലെങ്കിൽ സഫവി രാഷ്ട്രത്തിലെ ഭരണാധികാരിയായി വന്നത് സഫി അൽ ഔവൽ എന്ന് പറയുന്ന ആളാണ്. സഫി
അൽ അവ്വൽ എന്ന് പറയുന്ന ആളാണ്. ഏതാണ്ട് അയാൾ വന്നതിന് ശേഷം 100 വർഷക്കാലത്തേക്ക് കൂടിയാണ് ഏതാണ്ട് പിന്നെ അയാളുടെ ഭരണം. അതിനുശേഷം ചില ആളുകളും വന്നിട്ടുണ്ട്, പക്ഷേ അയാൾ വന്നതിന് ശേഷം ഏതാണ്ട് 100 വർഷക്കാലത്തോളം മാത്രമാണ് പിന്നീട് സഫവി രാഷ്ട്രം നിലനിന്നിട്ടുള്ളത്. 1772 ഒന്നാം സഫവി പേർഷ്യൻ രാഷ്ട്രം അവസാനിക്കുകയാണ് ഉണ്ടായത്. അഥവാ 1772 സഫവി ഷിയ രാഷ്ട്രം അവസാനിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് നമ്മൾ കണ്ടത് 1979 ഇതേ വിലായത്തുൽ ഫഖീഹ് ഏറ്റുപിടിച്ചുകൊണ്ട് 1979 ഇതേ വിലായത്തുൽ ഫഖീഹ് എന്ന അവരുടെ എല്ലാ നിലക്കുള്ള അവരുടെ അജണ്ടകളും കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ വിശ്വാസമായ വിലായത്തുൽ ഫഖീഹ്, നൂറുദ്ദീൻ അൽ കർക്കി എന്ന് പറയുന്ന ആളുണ്ടാക്കിയ വിലായത്തുൽ ഫഖീഹ് എന്ന് പറയുന്ന ആ വിശ്വാസം, അത് ഏറ്റുപിടിച്ചുകൊണ്ട് 1979 അവിടെ ഉണ്ടായിരുന്ന ആള് ഭരണാധികാരിക്കെതിരെ വിപ്ലവം നടത്തിക്കൊണ്ട് ഇറാനിലെ സഫവി വിപ്ലവം രണ്ടാമത് ആവർത്തിക്കുന്നത് 1979 നമ്മുടെ നാട്ടിൽ ചില സങ്കുചിത ചിന്താഗതിക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകളെ പ്രചരിപ്പിക്കുന്നത് ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇറാനിൽ സംഭവിച്ചത് ഇസ്ലാമിക വിപ്ലവമായിരുന്നില്ല. ചരിത്രത്തിലുടനീളം ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായി പാശ്ചാത്യരുമായി ചേർന്ന് ആക്രമണം അഴിച്ചു വിട്ടിരുന്ന സഫവി രാഷ്ട്രത്തിന്റെ രണ്ടാമതുള്ള പുനർത്തെഴുന്നേൽപ്പായിരുന്നു 1979 സംഭവിച്ചത്. അതും നമുക്കറിയാം പാശ്ചാത്യരുടെ സഹായത്തോടുകൂടിയായിരുന്നു. ഫ്രാൻസിൽ നിലയുറപ്പിച്ചിരുന്ന ഹുമൈനി അന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് പേർഷ്യൻ ഭാഷയിൽ ഫാരിസി ഭാഷയിൽ ചാനലുകൾ പോലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഹുമൈനിയുടെ ഫ്രാൻസിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ എഴുത്തുകളും ഇറാനിൽ പ്രചരിപ്പിച്ചത് പാശ്ചാത്യ മാധ്യമങ്ങളായിരുന്നു. മാത്രമല്ല ഈ ഹുമൈനി ഫ്രാൻസിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ കരുക്കൾ നീക്കി ഇറാനിലേക്ക് വീണ്ടും കടന്നു വരുന്നത്. അങ്ങനെ ഹുമൈനി 1979 ഈ വിലായത്തുൽ ഫഖീഹിന്റെ അടിസ്ഥാനത്തിലുള്ള സഫവി പേർഷ്യൻ സാമ്രാജ്യത്തിന് സഫവി പേർഷ്യൻ രാഷ്ട്രത്തിന് വീണ്ടും തുടക്കം കുറിക്കുകയാണ്. ഇവരുടെ അജണ്ടകളിൽപ്പെട്ടതാണ്, ഇവരുടെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് അവരിൽ നിന്ന് പിൻകാലത്ത് മാറിയ ആളുകൾ. അതുപോലെ തന്നെ അവരിൽ നിന്ന് അവരുടെ ഈ നടപടിക്ക് എതിരായി വന്നിട്ടുള്ള ആളുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഹുമൈനി തന്നെയും അതുപോലെ തന്നെ ഷിയാക്കൾ അവരുടെ ഗ്രന്ഥത്തിലും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അത് ഓരോന്ന് ഇൻഷാല്ല ഗ്രന്ഥത്തിന്റെ പേജും വോള്യവും എല്ലാം പരാമർശിച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നതാണ്. അവര് ഉദ്ദേശിച്ച അവരുടെ നടപടിക്രമങ്ങളിൽപ്പെട്ട ഒന്നാണ് അഥവാ അവരുടെ അജണ്ടകളിൽപ്പെട്ട ഒന്നാണ് ഇറാഖിൽ വർഗശുദ്ധീകരണം നടപ്പാക്കുക. അഥവാ സഫവി രാഷ്ട്രത്തിന്റെ 1979 ഉടലെടുത്ത സഫവി രാഷ്ട്രത്തിന്റെ അജണ്ടകളിൽപ്പെട്ട ഒന്നാണ് ഇറാഖിൽ വർഗശുദ്ധീകരണം നടപ്പാക്കുക. നമുക്കറിയാം ഇവരിന്ന് ബഗ്ദാദ് പിടിച്ചെടുത്തു. മാത്രമല്ല സുന്നികൾ ISIS പേരിലും മറ്റു പല കേന്ദ്രങ്ങളിലും അവരുടെ സൃഷ്ടിയായ തന്നെ ഈ രൂപത്തിലുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകളെ വിന്യസിക്കുകയും ആ പ്രദേശങ്ങളിൽ അവരെ കൊന്നൊടുക്കുക എന്ന പേരിൽ വളരെ ക്രൂരമായി സുന്നികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകൾ ബോംബിടുകയും UNന്റെ പോലും അഥവാ യുണൈറ്റഡ് നേഷൻസിന്റെ അവരുടെ പിന്നെ അന്വേഷണങ്ങളിൽ എത്രത്തോളം തെളിയുമെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അവരുടെ പോലും അന്വേഷണങ്ങളിൽ വളരെ കൃത്യമായി വർഗശുദ്ധീകരണം ഇറാഖിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായ പഠനങ്ങൾ പുറത്തു വരികയാണ്. അവിടെയാണ് ഇറാഖിലുള്ള സുന്നി വംശജർ താമസിക്കുന്ന മേഖലകൾ ഇവർ കേന്ദ്രീകരിച്ച് വളരെയധികം വലിയ ആക്രമണങ്ങളാണ് നടത്തിവിട്ടത്. മാത്രമല്ല ഇവരുടെ അജണ്ടകളിൽപ്പെട്ടതാണ് ഇറാഖിൽ സഫവി പേർഷ്യൻ ചിന്താഗതിക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകൂടം സ്ഥാപിക്കുക എന്നുള്ളത്. അതവർ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇറാഖിൽ സഫവി പേർഷ്യൻ ചിന്താഗതിക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകൂടം സ്ഥാപിക്കുക എന്നുള്ളത് അറബ് ലോകത്തുള്ള അഹ്ലു സുന്നയുടെ അഥവാ സുന്നികളായ അറബ് ലോകത്തെ ഭരണാധികാരികളെ തമ്മിൽ തെറ്റിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യിപ്പിച്ച് അതിനിടയിലൂടെ പാശ്ചാത്യരെ ആ വിഷയങ്ങളിൽ ഇടപെടുത്തി ബഗ്ദാദ് വളരെ സുന്ദരമായി ഇറാൻ കൈക്കലാക്കുകയായിരുന്നു എന്ന് നമുക്ക് വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ അജണ്ടകളിൽപ്പെട്ടതാണ് സിറിയയിൽ ഷിയാ ചിന്താഗതി വ്യാപിപ്പിക്കുകയും അതിനെ എതിർക്കുന്നവരെ രാഷ്ട്രീയപരമായി തകർക്കുകയും ഇറാനികൾക്കും മറ്റും ദ്വിപൗരത്വം നൽകി, ഇറാനിലും സിറിയയിലും ഒരുപോലെ പൗരത്വം നൽകി സ്വഫവി അനുകൂല ചിന്താഗതിക്കാരെ അവിടെ പ്രബല കക്ഷിയാക്കുകയും ചെയ്യുക എന്നുള്ളത് അവരിന്ന് അത് വളരെ കൃത്യമായി നടപ്പാക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ ഇൻഷാല്ലാ ഞാൻ ഉദ്ധരിക്കുന്നതാണ്. അതുപോലെ തന്നെ എതിർക്കുന്ന ആളുകളെ വളരെ ക്രൂരമായി കൊന്നൊടുക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുക എന്നുള്ളത്, ഇതാണ് അവര് അഹ്വാസിൽ ചെയ്തത്, അതുപോലെ തന്നെ ഇന്ന് സിറിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഇന്ന് ഇറാഖിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവരുടെ ഗ്രന്ഥത്തിൽ ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി 52-ാമത്തെ വോള്യം 373-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അഥവാ എതിർക്കുന്ന ആളുകളെ കൊന്നൊടുക്കുക എന്നുള്ളത് ഇവരുടെ അജണ്ടയിൽ പെട്ടതാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിനുള്ള തെളിവായിട്ടാണ് ഇത് ഉദ്ധരിക്കുന്നത്. ബിഹാറുൽ അൻവാർ എന്ന അവരുടെ ഗ്രന്ഥത്തിലെ 52-ാമത്തെ വോള്യം 373-ാമത്തെ പേജിൽ അവർ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ രാജ്യത്തെ അംഗീകരിക്കാത്തവൻ, അതിന്റെ ട്രാൻസ്ലേഷനാണ്, നമ്മുടെ രാജ്യത്തെ അംഗീകരിക്കാത്തവന് യാതൊരു പരിഗണനയുമില്ല. നാം പ്രതീക്ഷിക്കുന്ന നേതാവ് ഉയർത്തെഴുന്നേറ്റാൽ, അഥവാ അവര് പറയുന്ന ഈ മഹ്ദി അയാൾ പ്രത്യക്ഷമായി വന്നാൽ, ഇന്ന് അയാൾ പ്രത്യക്ഷമായി വരണമെന്നില്ല, കാരണം ഈ പിന്നെ ഫഹ്മാസിന്റെ കാലഘട്ടത്തിൽ 1525 മുതൽക്കുള്ള കാലഘട്ടത്തിൽ ഇവര് വിശ്വസിച്ചു പോരുന്നത് ഇവരുടെ പരിശുദ്ധ പുരുഷന്മാരെന്നറിയപ്പെടുന്ന ഇമാമിയങ്ങൾക്ക്, ആയത്തുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാമിയങ്ങൾക്ക്, അവർക്ക് കൃത്യമായി ഈ മഹദിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ മഹദിയുടെ നിർദ്ദേശങ്ങൾ വന്നാൽ നാം ശരിക്കും ശ്രദ്ധിക്കണം, അവരുടെ വാക്കാണ്, നാം പ്രതീക്ഷിക്കുന്ന നേതാവ് ഉയർത്തെഴുന്നേറ്റാൽ അവരുടെ രക്തം, അഥവാ നമ്മളുടെ രാജ്യത്തെ അംഗീകരിക്കാത്തവന്റെ രക്തം അള്ളാഹു നമുക്ക് അനുവദിച്ചിരിക്കുന്നു, അള്ളാഹു നമുക്ക് അനുവദിച്ചിരിക്കുന്നു എന്നാണ് ഇവര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നഊദുബില്ല. അതുപോലെ തന്നെ ഇമാം ഹുമൈനി, അവരുടെ ഇമാമായി അവർ പറയുന്ന ഹുമൈനി, ഈ ഹുമൈനി അയാൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം എല്ലാവർക്കും അറിയുന്നതാണ്. വളരെ കൃത്യമായ ആ പ്രഖ്യാപനത്തിന്റെ കോപ്പി നിങ്ങൾക്കൊക്കെ ഇന്റർനെറ്റിൽ ലഭിക്കുന്നതാണ്. അയാൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഇറാനിൽ നടത്തിയിട്ടുള്ള വിപ്ലവം, ആ വിപ്ലവം നമ്മളുടെ അയൽ രാഷ്ട്രങ്ങളായ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് കൂടി നമ്മൾ വ്യാപിപ്പിച്ചിട്ടില്ല എങ്കിൽ പാശ്ചാത്യരുമായി ചേർന്ന് ഈ ആളുകൾ നമ്മളെ ആക്രമിക്കുകയും നമ്മളെ കീഴടക്കുകയും ചെയ്യും. ഇത് ഹുമൈനിയുടെ വാക്കുകളാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇവർ എപ്പോഴും പാശ്ചാത്യർക്കെതിരാണ് ഞങ്ങൾ എന്നിവർ എപ്പോഴും വരുത്തി തീർക്കുക എന്നുള്ളത് ഇവരുടെ അജണ്ടയുടെ മറ്റൊരു വശമാണ്. കാരണം നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ ഇവരുടെ സഫവി രാഷ്ട്രം എന്നും പാശ്ചാത്യരുമായി യോജിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് എതിരെ പോരാടുകയാണ് ചെയ്തത്. അപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പാശ്ചാത്യരുമായി ചേർന്ന് ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്തത് ഈ പറയുന്ന സഫവികളാണ്. അതുപോലെ തന്നെ നമുക്കിന്ന് കാണാൻ സാധിക്കും ബഗ്ദാദിൽ തങ്ങൾ കൈക്കടത്തലുകൾ നടത്തിയിട്ടുണ്ട്, അഥവാ ബഗ്ദാദിൽ അമേരിക്ക വളരെ കൃത്യമായി ഇറാനിനെ ബഗ്ദാദിന്റെ ഭരണം ഏൽപ്പിക്കുകയാണ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പോയിന്റിലേക്ക്, ഒരു തെളിവിലേക്കാണ് ഞാൻ വരുന്നത്. കാരണം ഇന്ന് ഇറാഖിൽ തങ്ങൾ വിക്ഷേപിച്ചിരിക്കുന്ന തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാൻ പോകുകയാണെന്ന് അമേരിക്ക പ്രഖ്യാപനം നടത്തുകയുണ്ടായി ഈ വളരെ അടുത്ത കാലത്ത്. അത് ആ പ്രഖ്യാപനം വന്ന ഉടനെ ഇറാനിൽ നിന്നൊരു പ്രഖ്യാപനം ഉണ്ടായി, അഥവാ വളരെ സുന്ദരമായി പാശ്ചാത്യർ അരങ്ങൊഴിഞ്ഞു കൊടുക്കുമ്പോൾ ആ രംഗത്തേക്ക് ഇറാൻ പ്രവേശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ഇറാനിലെ സൈന്യാധിപനായ ഫൈറൂസാബാദി അദ്ദേഹം നടത്തിയ ഒരു പ്രഖ്യാപനമാണ്. അദ്ദേഹം പറയുകയാണ്, റഈസുൽ അർക്കാനുൽ ഇറാനി യുഅലിനു ഇസ്തിഅദാദ തഹ്റാൻ ലിതസ്ലീഹിൽ ജൈഷിൽ ഇറാഖി അല്ലദി ഇസ്തആദ അസ്സൈത്തറ അലാ തരീഖി ബഗ്ദാദ്. ബഗ്ദാദ് വീണ്ടും പിടിച്ചെടുത്ത ഇറാഖി പട്ടാളത്തിന് സകല സൈനിക സഹായങ്ങളും നൽകാൻ ഇറാനിത തയ്യാറായിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി ഈ ഫൈറൂസാബാദി പ്രഖ്യാപനം നടത്താൻ. ആ പ്രഖ്യാപനം നടത്തുന്ന സമയം നമ്മൾ നോക്കണം. അഥവാ ഇറാഖിൽ നിന്ന് തങ്ങള്
ഒഴിഞ്ഞു പോകുകയാണ്, തങ്ങൾക്ക് ഇനിയൊന്നും ഇറാഖിൽ ചെയ്യാനില്ല എന്ന് പാശ്ചാത്യർ പ്രഖ്യാപിക്കുന്ന അതേ സമയത്ത് ഈ ഇറാനി സൈന്യം അവിടെ ബഗ്ദാദിലുള്ള ഇറാഖി സൈന്യത്തിന് ഇനിയും സൈനിക സഹായം ആവശ്യമുണ്ട്, ആ സൈനിക സഹായം ഞങ്ങളാണ് നൽകാൻ പോകുന്നതെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, അഹമ്മദി നജാദ് അഥവാ മുമ്പുണ്ടായിരുന്ന ഇറാനിയൻ പ്രസിഡന്റ് അഹമ്മദി നജാദിന്റെ ഭരണകൂടത്തിൽ മന്ത്രിയായിരുന്ന ഹൈദർ മുസ്ലിഹി എന്ന് പറയുന്ന ആൾ നടത്തിയ പ്രഖ്യാപനം, അയാൾ പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ ഇന്ന് നുസൈത്തിറു അലാ അർബഅ അവാസിം അറബിയ്യ അലാ അർബഅത്തി അവാസിം അറബിയ്യ, ഇന്ന് ഞങ്ങൾ നാല് അറബി രാഷ്ട്രങ്ങളുടെ തലസ്ഥാനങ്ങൾ കൈയടക്കിയിട്ടുണ്ട്. ഒന്ന് ബഗ്ദാദ്, രണ്ടാമത്തേത് ബെയ്റൂത്ത് ലബനാൻ, മൂന്നാമത്തേത് സ്വൻആ യമൻ. ഇത് ആസിഫത്തുൽ ഹസ്മ് തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രഖ്യാപനമാണ്. അപ്പൊ മൂന്നാമത്തേത് സ്വൻആ, നാലാമത്തേത് ദിമഷ്ക് സിറിയ. മാത്രമല്ല ഇവരുടെ പിന്നെ ഇവരുടെ വളരെ പ്രസക്തമായ വ്യക്തിത്വങ്ങൾ പറഞ്ഞത് ഷാമിഖാനി, നമുക്കറിയാം ഇന്ന് ഇറാനിയൻ ഭരണകൂടത്തിൽ വളരെ വലിയ അവരുടെ പിന്നെ എനിക്ക് തോന്നുന്നത് വിദേശകാര്യമാണെന്ന് തോന്നുന്നു അയാൾ വഹിക്കുന്നത്. ഏതായാലും അവരുടെ ഭരണകൂടത്തിലുള്ള പാർലമെന്റിലുള്ള ഷാംഖാനി അദ്ദേഹം പറഞ്ഞത് ബാബുൽ മിന്ദബ് ഞങ്ങൾ കൈയടക്കിയിരിക്കുന്നു, ഞങ്ങൾ വീണ്ടും പിടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ബാബുൽ മിന്ദബ് ഞങ്ങൾ വീണ്ടും പിടിച്ചിരിക്കുന്നു. ഈ ബാബുൽ മിന്ദബ് എന്ന് പറയുന്ന കനാൽ, ബാബുൽ മിന്ദബ് എന്ന് പറയുന്ന കനാൽ യഥാർത്ഥത്തിൽ ഇറാനിന്റെ കീഴിൽ അല്ലെങ്കിൽ പേർഷ്യയുടെ കീഴിൽ ഉണ്ടായിരുന്നത് ഇസ്ലാമിന് മുമ്പായിരുന്നു. അപ്പൊ ഞങ്ങൾ വീണ്ടും പിടിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ഇവർ യഥാർത്ഥത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഇസ്ലാമുമല്ല, ഒരു ഇസ്ലാമിക രാഷ്ട്രവുമല്ല, മറിച്ച് സഫവി പേർഷ്യൻ രാഷ്ട്രം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ട എന്ന് വളരെ കൃത്യമായി ഇവരുടെ പ്രഖ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി മാത്രമല്ല ഈ നാല് തലസ്ഥാനങ്ങൾ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. നാല് തലസ്ഥാനങ്ങൾ, അതിൽ മാത്രമല്ല എത്രത്തോളം എന്ന് വെച്ചാൽ അയാൾ അയാളുടെ പ്രഖ്യാപനത്തിൽ പറയാണ്, ഞങ്ങൾ ഉസ്മാനിയാക്കളുടെ സിരാകേന്ദ്രമായിരുന്ന ബഗ്ദാദും അബ്ബാസിയാക്കളുടെ സിരാകേന്ദ്രമായിരുന്ന ദിമഷ്കും ഇതാ ഞങ്ങളുടെ കയ്യിലെത്തിയിരിക്കുന്നു. ഇനി അടുത്തത് ഏതാ? അതാണ് അവരുടെ പുസ്തകങ്ങൾ പറയുന്നത്, അടുത്തത് മക്കയാണ്, അടുത്തത് മദീനയാണ്. അപ്പൊ സ്വാഭാവികമായും ഇവരെങ്ങോട്ടാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ പിന്നെ ഇവരുടെ വാക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ മീഡിയകളിൽ കാണാത്തൊരു കാര്യമാണ്. ആയത്തുള്ള ഹാഷിം ആമുലി എന്ന് പറയുന്ന ഒരു ഷിയ പണ്ഡിതനുണ്ട്, ഒരു സഫവി ഷിയ പണ്ഡിതൻ. ഈ ഷിയ ഇസ്നാഅശരിയ വളരെ പരിശുദ്ധനായി കാണുന്ന പണ്ഡിതന്മാരിൽ ഒരാൾ ആയത്തുള്ള ഹാഷിം ആമുലി. ഇയാൾക്ക് അഞ്ച് മക്കളുണ്ട്. ഈ അഞ്ച് മക്കളും ഇന്ന് ഇറാനിലെ പ്രഥമ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളാണ്. അതിലൊരാളാണ് സാദിഖ് ലാറിജാനി. സാദിഖ് ലാറിജാനി, ഈ സാദിഖ് ലാറിജാനി എന്ന് പറയുന്ന ആൾ ഇന്ന് അവിടെയുള്ള ഖാളി ഖുലാതു മഹ്കമത്തിൽ അജിൽ, ഇറാനിലെ അവിടെയുള്ള എന്താ പറയാ ജഡ്ജ്മെന്റിന്റെ പ്രഥമ ജഡ്ജിയായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഈ സാദിഖ് ലാറിജാനി. ഇയാളെ അവിടെയുള്ള നിയമവ്യവസ്ഥയുടെ ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയ ജഡ്ജിയായി നിയമിച്ചത് ആരാണെന്നറിയുമോ? ഖാംനേയിയാണ്. ശരിക്കും ശ്രദ്ധിക്കണം, 15 ഓഗസ്റ്റ് 2009 ഇറാനിലെ ജുഡീഷ്യറിയുടെ പരമോന്നത ജഡ്ജിയായി ഈ സാദിഖ് ലാറിജാനിയെ നിയോഗിച്ചത് അലി ഖാംനേയിയാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരാളാണ്, അഥവാ നേരത്തെ പറഞ്ഞ ആയത്തുള്ള ഹാഷിം ആമുലി എന്ന് പറയുന്ന ആളുടെ മറ്റൊരു മകനാണ് അലി ലാറിജാനി. ഇന്നത്തെ ഇറാനിയൻ പാർലമെന്റിന്റെ സ്പീക്കറാണ് ഇയാൾ, അലി ലാറിജാനി. ഇയാൾ നേരത്തെ ഇറാനിന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, അഥവാ ഇറാനിന്റെ സുരക്ഷയെ കാക്കുന്ന സെക്യൂരിറ്റി കൗൺസിലിൽ 15 ഓഗസ്റ്റ് 2005 മുതൽ 20 ഒക്ടോബർ 2007 വരെ സെക്രട്ടറിയായി പദവി അലങ്കരിച്ച ആളാണ് ഈ അലി ലാറിജാനി എന്ന് പറയുന്ന ആൾ. ഇയാൾ ഈ ആയത്തുള്ള ഹാഷിം ആമുലിയുടെ മറ്റൊരു മകനാണ്. മാത്രമല്ല ഈ അലി ലാറിജാനി എന്ന് പറയുന്ന ആൾ ഈ സെക്യൂരിറ്റി കൗൺസിലിൽ ഈ ഖാംനേയിയുടെ 2 അഥവാ
തിരഞ്ഞെടുപ്പിലൂടെയല്ലാതെ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാളുകളാണ് ഉണ്ടായിരുന്നത്. ഈ ഖാംനേയി എന്ന് പറയുന്ന ഇവരുടെ ഇറാനിന്റെ പരമോന്നത നേതാവ് അദ്ദേഹത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് രണ്ടുപേരെയാണ് ഈ സെക്യൂരിറ്റി കൗൺസിലിലേക്ക് നിയോഗിച്ചത്. അതിലൊന്ന് ഈ പറയുന്ന അലി ലാറിജാനിയാണ്. ഇയാൾ ഇന്ന് ഇറാനിയൻ പാർലമെന്റിന്റെ സ്പീക്കറാണ്. മാത്രമല്ല രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് പിന്നെ ഇന്നത്തെ ഇറാനിയൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ പേര് മനസ്സിൽ വരുന്നില്ല, ആ ആളാണ്. ഏതായാലും രണ്ടാമത്തെ ഈ സെക്യൂരിറ്റി കൗൺസിലിൽ ഖാംനേയിയുടെ റെപ്രസെന്റേറ്റീവ് ആയി ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേരുമാണ്. അപ്പൊ ഈ വിലായത്തുൽ ഫഖീഹിന്റെ അടിസ്ഥാനത്തിൽ ഖാംനേയിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ആളുകളാണ് അവരുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. മാത്രമല്ല അതാണ് അവരുടെ ഭരണ സംവിധാനത്തിന്റെ സിസ്റ്റം എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരാൾ, മീഡിയകളിൽ തീരെ നമ്മൾ കാണാത്ത ഒരാൾ, മുഹമ്മദ് ജവാദ് ലാറിജാനി. ഈ നേരത്തെ പറഞ്ഞ രണ്ടു പേരുടെ സഹോദരനായ മുഹമ്മദ് ജവാദ് ലാറിജാനി, ഈ പറഞ്ഞ ആയത്തുല്ലാ ഹാഷിം ആ മുലിയുടെ മറ്റൊരു മകനാണ്. ഇയാള് ഇതേപോലെ തന്നെ ഈ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൽ അംഗമായിരുന്ന ആളാണ്. ഈ മുഹമ്മദ് ജവാദ് ലാറിജാനി എന്ന് പറയുന്ന ആൾ, ഇയാൾ യു എസിൽ നിന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്സിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള ആളാണ്. മാത്രമല്ല കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ അവിടെയെല്ലാം പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഉപരിപഠനം അദ്ദേഹം നടത്തിയത് യു എസിലായിരുന്നു. ഈ മുഹമ്മദ് ജവാദ് ലാറിജാനി എന്ന് പറയുന്ന ആൾ വളരെ അപകടകാരിയായ ആളാണ്. ഇറാനിൽ ഹുമൈനിയുടെ സഫവി വിപ്ലവം ഉണ്ടായപ്പോ അമേരിക്കയിൽ നിന്ന് തിരിച്ച് ഇറാനിലേക്ക് കുടിയേറിയ ആളാണ് ഈ പറയുന്ന മുഹമ്മദ് ജവാദ് ലാറിജാനി എന്ന് പറയുന്ന ആൾ. യഥാർത്ഥത്തിൽ ഹുമൈനി അദ്ദേഹത്തിന്റെ അറബ് രാഷ്ട്രങ്ങളെ സഫവി രാഷ്ട്രത്തിന്റെ കീഴിൽ വരുത്തുക എന്നുള്ള അദ്ദേഹത്തിന്റെ അജണ്ട ഏൽപ്പിച്ചത് ഈ പറയുന്ന മുഹമ്മദ് ജവാദ് ലാറിജാനിയാണ്. മറ്റു രണ്ടു മക്കളും ഇതുപോലെ തന്നെ ഇറാനിലുള്ള വളരെ പരമോന്നതമായ സ്ഥാനം വഹിക്കുന്നവരാണ്. നമ്മളുടെ വിഷയവുമായി ബന്ധപ്പെടാത്തത് കൊണ്ട് അവരെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല. ഈ മുഹമ്മദ് ജവാദ് ലാറിജാനി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം അറബ് രാഷ്ട്രങ്ങളെ സഫവി രാഷ്ട്രത്തിന്റെ ഭാഗമായി കൈയടക്കുവാനും മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുവാനും മുസ്ലിം രാഷ്ട്രങ്ങളെ കീഴടക്കുവാനും വേണ്ടി മുന്നോട്ട് വെച്ച അദ്ദേഹത്തിന്റെ തിയറിയുടെ പേരാണ് നദറിയത്ത് ഉമ്മുൽ ഖുറ. ഉമ്മുൽ ഖുറ തിയറി, തിയറി ഓഫ് ഉമ്മുൽ ഖുറ. എന്തുകൊണ്ടാ പേര് വന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ മക്കയെ സംബന്ധിച്ചിടത്തോളം ഉമ്മുൽ ഖുറ എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഉമ്മുൽ ഖുറ എന്ന വിശുദ്ധ ഖുർആനിലെ പരാമർശം മക്കയെ സംബന്ധിച്ചല്ല, മറിച്ച് അത് ഇറാനിലെ ഖും എന്ന് പറയുന്ന ഇവരുടെ സഫവി മതപരമായ സഫവി ചിന്താധാരയുടെ തലസ്ഥാനമായി ഇവർ കാണുന്ന ഇറാനിലെ ഖും, അതാണ് ഉമ്മുൽ ഖുറ എന്നതുകൊണ്ട് ഉദ്ദേശം എന്ന് വരുത്തി തീർക്കുകയും അത് നടപ്പാക്കുവാൻ 50 വർഷത്തെ അജണ്ടയാണ് ഇയാൾ മുന്നോട്ട് വെച്ചത്. ആ അജണ്ടയുടെ പേരാണ് നദറിയത്ത് ഉമ്മുൽ ഖുറ. ഇത് അവരുടെ പിന്നെ പുസ്തകങ്ങളിൽ തന്നെ, ഇറാനിൽ നിന്നുള്ള പ്രസിദ്ധീകരിക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന സൂചനകൾ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഈ സഫവി പേർഷ്യൻ രാഷ്ട്രം അവരുടെ ലക്ഷ്യങ്ങളാണ്. ഈ 50 വർഷത്തെ പ്ലാനിലുള്ള അവരുടെ ലക്ഷ്യങ്ങളാണ് ഷിയായിസത്തെ മറയാക്കി അറബ് രാഷ്ട്രങ്ങൾ ഇറാനി സഫവി രാഷ്ട്രത്തിന്റെ ഭാഗമാക്കി പഴയ പേർഷ്യൻ സാമ്രാജ്യം പടുത്തുയർത്തുക. ശരിക്കും ശ്രദ്ധിക്കണം ഓരോ പോയിന്റ്സ്. അപ്പോ ഞാൻ ഇവിടെ പറഞ്ഞു ഷിയായിസത്തെ മറയാക്കി, അഥവാ ഷിയായിസം എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ട എന്ന് നിലക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്കറിയാം ഈ ട്രോജൻ ഹോസസ് ഹിസാൻ പൊർവാദ എന്ന് പറയും, ഗ്രീക്കുകാർ വലിയൊരു മരം കൊണ്ട് പിന്നെ ഒരു കുതിരയുടെ രൂപമുണ്ടാക്കുകയും അതിനുള്ളിൽ പട്ടാളക്കാരെ കയറ്റി മറ്റു രാജ്യങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടുകയും ആക്രമണം നടത്തുകയും ചെയ്തതുപോലെ ഇവർക്കുള്ള മരത്തിന്റെ കുതിരയാണ് യഥാർത്ഥത്തിൽ ഷിയായിസം. അറബ് ലോകത്തുള്ള ആളുകളെ തങ്ങളുടെ അജണ്ടകളുടെ ഭാഗമാക്കി മാറ്റുകയും തങ്ങളുടെ പേർഷ്യൻ സഫവി അജണ്ടകൾ നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്
അതിനുവേണ്ടിയാണ് ഇവർ യഥാർത്ഥത്തിൽ ഷിയായിസത്തെ ഉപയോഗപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഷിയ ഷിയ വിശ്വാസങ്ങളിൽ പോലും ഇവരുടെ കൃത്യമായ അജണ്ടകൾ അവര് പിന്നെ കടത്തിക്കൂട്ടിയിട്ടുള്ളത്. മാത്രമല്ല ഷിയ ഇവരുടെ രണ്ടാമത്തെ അജണ്ടയാണ് ഷിയ വിപ്ലവം. ഇസ്ലാമിക വിപ്ലവം എന്ന് നമുക്ക് അതിനെ ഒരിക്കലും പറയാൻ പറ്റില്ല. സ്വഫവി വിപ്ലവം അല്ലെങ്കിൽ ഷിയ വിപ്ലവം എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഷിയ വിപ്ലവം വ്യാപിപ്പിച്ച് ഇസ്ലാമിക ആചാരങ്ങൾക്ക് പകരം ഷിയ ആചാരങ്ങൾ നടപ്പിലാക്കുക, അതാണ് നേരത്തെ നമ്മൾ അബ്ബാസ് കബീർ ഹുദാബന്ദ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഹജ്ജ് നിർത്തലാക്കുകയും മറിച്ച് ഇവരുടെ കുമ്മിലേക്ക് മൂസ ബിൻ റിവ എന്ന് പറയുന്ന ഇമാമിന്റെ കബറിലേക്ക് ആണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് അയാൾ കൽപ്പിക്കുകയും ചെയ്തു നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഷിയ വിപ്ലവം വ്യാപിപ്പിച്ച് ഇസ്ലാമിക ആചാരങ്ങൾക്ക് പകരം ഷിയ ആചാരങ്ങൾ സഫവി ആചാരങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല ഷിയ ന്യൂനപക്ഷങ്ങളെ തങ്ങളുടെ അജണ്ടകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇൻഷാല്ലാ ഓരോ അറബ് രാഷ്ട്രത്തിലും ഇവർ ഉപയോഗപ്പെടുത്തുന്ന കക്ഷികളെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷിയ സായുധ സംഘങ്ങളെ അല്ലെങ്കിൽ സായുധ സംഘങ്ങൾ ഉണ്ടാക്കി സഫവി ഷിഇ ഇമാമി ഭരണം നേരത്തെ പറഞ്ഞ അഥവാ വിലായത്തുൽ ഫഖീഹിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പരിശുദ്ധ പുരുഷനെന്ന് പറയപ്പെടുന്ന ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന പരിശുദ്ധ പുരുഷൻ എന്ന് ഇവർ അവകാശപ്പെടുന്ന ആളുടെ നേതൃത്വത്തിൽ നടപ്പാക്കപ്പെടുന്ന ഭരണകൂടം, ആ ഭരണകൂടത്തിന്റെ അടിസ്ഥാനത്തിൽ അറബ് രാഷ്ട്രങ്ങളെ കൊണ്ടുവരുവാൻ വേണ്ടി സായുധ സംഘങ്ങളെ ഷിഇ ഇമാമി അജണ്ടകളുടെ ഭാഗമാക്കി മാറ്റുക, അതാണ് ഇവര് ലബനാനിൽ ഹിസ്ബുള്ള എന്ന് നമ്മൾ പറയൂല, അതിനു പകരം ഹിസ്ബുല്ലാത്ത് എന്നാണ് അതിന് യഥാർത്ഥത്തിൽ പറയേണ്ടത്. ഒരിക്കലും അത് അള്ളാഹുവിന്റെ പാർട്ടിയല്ല, മറിച്ച് ലാത്തയുടെ പാർട്ടിയാണ്. ആ പാർട്ടിയെ ഇവർ കൂട്ടുപിടിച്ചത് അതിനുവേണ്ടിയാണ്. യമനിലുള്ള ഹൂത്തികളെ ഇവർ കൂട്ടുപിടിച്ചത് അതിനുവേണ്ടിയാണ്. ഇറാഖിലുള്ള ഹിസ്ബു ദഅവ എന്ന് പറയുന്ന ഷിയാക്കളുടെ ഹിസ്ബു ദഅവയെ ഇവർ കൂട്ടുപിടിച്ചത് അതിനുവേണ്ടിയാണ്. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് അഹ്ലു സുന്നയുടെ രാഷ്ട്രങ്ങളിൽ ഇവരുടെ അജണ്ടകളിൽ പെട്ടതാണ്. ജൂതന്മാർ ഫലസ്തീനിൽ അവരുടെ രാഷ്ട്രം സ്ഥാപിക്കുവാൻ വേണ്ടി ഫലസ്തീനിലുള്ള ആളുകൾക്ക് വലിയ വില നൽകി അവിടെയുള്ള സ്ഥലങ്ങൾ വാങ്ങിക്കുകയും ഒരു സുപ്രഭാതത്തിൽ ആ സ്ഥലത്തിന് വേലി കെട്ടി തങ്ങളുടെ രാഷ്ട്രമാണിത്, ഫലസ്തീനികൾ ഇവിടെ നിന്ന് പുറത്തു പോകണം എന്ന് പറയുകയും ചെയ്താൽ ചെയ്ത ജൂതന്മാരുടെ അതേ നടപടി നടപ്പാക്കുവാൻ ഇവര് ശ്രമിച്ചു എന്നുള്ളത് വളരെ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ സൗദി അറേബ്യയെ പോലെയുള്ള രാജ്യങ്ങൾ ഖതീഫ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവരുടെ അജണ്ടകൾ മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞു. യഥാർത്ഥത്തിൽ ഇവർ നടപ്പാക്കിയത് അതേ നടപടിയാണ്. അഹ്ലു സുന്നയുടെ രാഷ്ട്രങ്ങളിൽ പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഭൂമി വാങ്ങി ഒറ്റപ്പെട്ട ഷിയ ഭൂരിപക്ഷ മേഖലകൾ സൃഷ്ടിക്കുക, അഥവാ അവിടെയും ഇവിടെയും ഒക്കെ താമസിക്കുന്ന ഷിയാക്കളെ ഒരു കേന്ദ്രീകൃത സ്ഥലത്തിലേക്ക് കൊണ്ടുവന്ന് ചില പ്രത്യേക സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആ രൂപത്തിലുള്ള ഷിയ ഭൂരിപക്ഷ സ്ഥലങ്ങളാക്കി ചെറിയ ചെറിയ സ്ഥലങ്ങളാക്കി അവർ മാറ്റുക, ഗ്രാമങ്ങളാക്കി അവർ മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ അജണ്ടകൾ. 50 വർഷത്തിൽ ഓരോ 10 വർഷത്തിലും ഒരു അജണ്ട എന്ന നിലക്കാണ് ഇവർ നടപ്പാക്കുന്നത്. അതിനെ നമ്മൾ ഓരോ 10 വർഷത്തെയും വേണമെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഒന്ന്, ആദ്യത്തെ 10 വർഷം നിലമൊരുക്കലാണ്, രണ്ടാമത്തെ 10 വർഷം വിത്ത് പാകലാണ്, മൂന്നാമത്തെ 10 വർഷം വളമിടലാണ്, അതുപോലെ തന്നെ 4ാമത്തെ 10 വർഷം വിളവെടുപ്പാണ്, 5ാമത്തെ 10 വർഷം ലക്ഷ്യം നേടലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ അവരുടെ അജണ്ടയെ കുറിച്ച് വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി അറബ് രാഷ്ട്രങ്ങളിലെ ഓരോ രാഷ്ട്രങ്ങളിലും ഇവർ നടത്തിയ അജണ്ടകളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ലബനാൻ, അറബ് രാഷ്ട്രത്തിൽ ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന, സിറിയയുമായി അതിർത്തി പങ്കിടുന്ന ഒരു അറബ് രാഷ്ട്രമാണ് ലബനാൻ. ആ ലബനാനിൽ ഹിസ്ബു ഷെയ്ത്താനുമായി കൂട്ടുകെട്ടുണ്ടാക്കി അവിടെ ഇവരുടെ അജണ്ടകൾ ഇവർ നടപ്പാക്കുന്നു എന്നുള്ളത് എന്റെ വാക്കല്ല, ഈ ശബ്ദം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അവിടെയുള്ള ഹിസ്ബു ഷെയ്ത്താനിന്റെ ഇന്നത്തെ നേതാവായ ഹസൻ നസ്റല്ല, അയാളുടെ ശബ്ദത്തിൽ ഞാൻ എനിക്ക് ലബനാനിൽ പ്രത്യേകിച്ച് ഞങ്ങൾ ഹിസ്ബു ഷെയ്ത്താന് ലബനാനിൽ പ്രത്യേകിച്ച് അജണ്ടകളൊന്നുമില്ല, മറിച്ച് ഈ ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മുടെ നേതാവായ
വിലായത്തുൽ ഫഖീഹിന്റെ അടിസ്ഥാനത്തിലുള്ള അജണ്ടകളെ നടപ്പാക്കുവാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി മാത്രമാണ് ഹിസ്ബ് ഷൈത്താൻ എന്ന് പറയുന്നത് എന്ന് ഈ ഹസൻ നസ്റുള്ള വളരെ കൃത്യമായി വെളിവാക്കുന്ന ശബ്ദരേഖ ഞാൻ കേൾപ്പിക്കാം. അത് എത്രത്തോളം ക്ലിയർ ആകും എന്ന് എനിക്കറിയില്ല, എങ്കിലും അതിന്റെ ഒരു അനിവാര്യതയ്ക്ക് വേണ്ടി ഞാൻ കേൾപ്പിക്കുകയാണ്. വളരെ കൃത്യമായി നിങ്ങൾ കേട്ടതാണ്. അഥവാ അദ്ദേഹത്തോടുള്ള ചോദ്യം, ഹിസ്ബ് ഷൈത്താന് ലുബ്നാനിലുള്ള അജണ്ടകൾ എന്തെല്ലാമാണ്, ഭാവി പദ്ധതികൾ എന്തെല്ലാമാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത്, മുമ്പ് കാലത്ത് ഞാൻ സംസാരിച്ച എല്ലാ സംസാരങ്ങളും ഇതിനുള്ള മറുപടി തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് ലുബ്നാനിൽ അജണ്ടകളൊന്നുമില്ല. ഇസ്രയേലിനെ തുരത്തി കഴിഞ്ഞാൽ ഇത് ഇവരുടെ ഒരു ഒരു പിന്നെ അജണ്ടയാണ്. ഏത് സംസാരം സംസാരിക്കുമ്പോഴും പാശ്ചാത്യർക്കെതിരെ ഒന്ന് സംസാരിക്കും. അത് മറ്റുള്ളവർക്ക് തങ്ങൾ പാശ്ചാത്യർക്കെതിരാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ്. ഇൻഷാ അള്ളാ, ഈ ഹിസ്ബു ഷൈത്താൻ അതിന് ഉത്ഭവം കൊടുത്ത ഈ ഹസൻ നസ്റുല്ലാത്ത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഇപ്പോൾ സംസാരിച്ച ഈ മനുഷ്യൻ, അയാള് നേതാവായി കടന്നു വരുന്നതിന് മുമ്പ് ആ പിന്നെ ഹിസ്ബു ഷൈത്താന്റെ നേതാവായിരുന്ന ആള് തന്നെ ഇവർ ഇസ്രായേലിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ശബ്ദരേഖ ഇൻഷാ അള്ളാ ഞാൻ കേൾപ്പിക്കുന്നതാണ്. ഏതായാലും അയാൾ പറഞ്ഞത്, ഇസ്രായേൽ നമ്മൾ തുരത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു അജണ്ട നടപ്പാക്കുവാനുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് ലുബ്നാൻ എന്ന ഒരു രാഷ്ട്രം എന്ന നിലക്കല്ല, മറിച്ച് സാഹിബുസ്സമാൻ അഥവാ ഇവരുടെ ഒളിച്ചിരിക്കുന്ന മഹ്ദി, ഭരിക്കുന്ന ദൗലത്തുൽ ഇസ്ലാമി, ദൗലത്തുൽ ഇസ്ലാമിയൽ കുബ്ര, വലിയ ഇസ്ലാമിക രാഷ്ട്രമായ, വനായിബുഹു അല്ലദി യഹ്കുമുഹ നായിബുഹു വലിയുൽ ഫഖീഹ്, അഥവാ ആ മഹ്ദിക്ക് പകരമായി അവിടെ ഭരണം നടത്തുന്ന വലിയ, അതാണ് ഹുമൈനി ഇന്ന് ഖാംനേയി. അപ്പൊ അവരുടെ കീഴിലുള്ള ആ രാഷ്ട്രത്തിന്റെ ഭാഗമാകുക എന്നതല്ലാത്തൊരു മഷ്റൂഉ് ഞങ്ങൾ ഹിസ്ബു ഷൈത്താന് ഇല്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹസൻ നസ്റുല്ലാത്താണ്. ഹസൻ നസ്റുല്ലാ എന്നാണ് അയാളുടെ പേര്, എങ്കിലും യഥാർത്ഥത്തിൽ അയാൾ ഹസൻ നസ്റുല്ലാത്താണ്. അപ്പൊ അവിടെ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നു, ഇറാനിന്റെ കൈകളാണ് ഇവരെ നിലനിർത്തുന്നത്. ഇനി നമ്മൾ ഇറാഖ് പരിശോധിച്ചാൽ, ഇറാഖ് ഞാൻ അല്പം കൂടുതൽ സമയമെടുക്കുന്നതിൽ പിന്നെ ഇതിന്റെ റൂമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോട് കുറച്ച് അനുവാദം ചോദിക്കണം, കാരണം നമുക്ക് വിഷയം കുറച്ച് പിന്നെ ദൈർഘ്യമായി സംസാരിക്കേണ്ട വിഷയമാണ്, നമുക്കതിന്റെ ഒരു ഔട്ട്കമ്മിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇറാഖിൽ വളരെ കൃത്യമായി ഇവരുടെ കൈകളുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇന്ന് ഇറാനിൽ അവിടുത്തെ ഷീഇ സഫവി ഗവൺമെന്റ് അവിടുത്തെ സുന്നികൾക്കെതിരെ ബസറയിലും അതുപോലെ തന്നെ മൂസിലും മറ്റു പ്രദേശങ്ങളിലുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ക്രൂരമായ അറുകള എന്നുള്ളത്. മാത്രമല്ല, നേരത്തെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, ഫൈറൂസാബാദി എന്ന് പറയുന്ന ഇറാനിയൻ സൈനിക നേതാവ്, സൈന്യാധിപൻ, അയാൾ പ്രഖ്യാപിച്ചതാണ് ഇറാഖിലുള്ള സൈന്യത്തിന് അഥവാ അവിടെ നിന്ന് പുറത്തുപോയ, അവിടെ നിന്ന് ഞങ്ങൾ പിൻവാങ്ങുകയാണെന്ന് പറഞ്ഞ അമേരിക്കൻ സൈന്യത്തിന് പകരമായി ഇറാഖി സൈന്യത്തിന് സായുധ സന്നാഹം നൽകാൻ ഞങ്ങൾ ഇറാനികൾ ഇതാ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റാരുമല്ല ഈ പറയുന്ന ഫൈറോസാബാദിയാണ്. അപ്പോ ബഗ്ദാദ് തങ്ങളുടെ കീഴിലാണ് എന്ന് പ്രഖ്യാപിച്ചത് മറ്റാരുമല്ല അഹമ്മദി നജാദിന്റെ ഭരണകൂടത്തില് മന്ത്രിയായിരുന്ന ഹൈദർ മുസ്ലിഹിയാണ്. അഥവാ ബഗ്ദാദ് തങ്ങളുടെ കീഴിലാണ് എന്ന് പ്രഖ്യാപിച്ചത് അയാളാണ്, ഒരു ഒരു സാധാരണക്കാരനല്ല, അവിടെയുള്ള കൃത്യമായി ഭരണകൂടത്തിൽ ഒരു സ്ഥാനവും പദവിയും അലങ്കരിച്ച ഒരാളാണ്. അപ്പോ ഇവിടെ നമുക്ക് പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായി ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കൈകടത്തലുകൾ ഇറാഖിലുള്ള ഹിസ്ബുദ്ദഅവ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷീഇ ഗ്രൂപ്പിനെ സായുധ പിന്നെ സന്നാഹമുള്ള മിലിറ്റന്റ് ഗ്രൂപ്പാക്കി മാറ്റി അവിടെയുള്ള സുന്നികൾക്കെതിരെ അവിടെയുള്ള സൈന്യത്തോടുകൂടി ചേർന്നുകൊണ്ട് അറുകല നടത്തുകയാണ് പാശ്ചാത്യരും ഈ ഇറാനി ഗവൺമെന്റും ചേർന്നുകൊണ്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നമ്മൾ സിറിയയിലേക്ക് കടക്കണം. സിറിയയിൽ അവിടെ സിറിയക്കാരുമായി യുദ്ധം ചെയ്യുന്നത് ഈ പറയുന്ന ഹിസ്ബു ഷെയ്ത്താൻ ആണ് എന്ന് പ്രഖ്യാപിക്കുന്നത് ഈ ഹിസ്ബു ഷെയ്ത്താൻ ഉണ്ടാക്കിയ ആളുകളിൽ പ്രമുഖനായ സുബ്ഹി അത്തുഫൈലി എന്ന് പറയുന്ന ആളാണ്. ഈ ഹസൻ നസറുല്ലാത്ത് അതിന്റെ അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഹിസ്ബു ഷെയ്ത്താനിന്റെ നേതാവായിരുന്ന ആളാണ് ഈ പറയുന്ന സുബ്ഹി അത്തുഫൈലി. അയാൾ പറയുന്നു, ഇന്ന് സിറിയയിൽ സായുധ ആക്രമണം നടത്തുന്നതിൽ ഞങ്ങൾക്ക് പങ്കുണ്ട്, ഞങ്ങളാണ് സിറിയയെ ആക്രമിക്കുന്നത്. മാത്രമല്ല അവിടെ ഞങ്ങൾ ചെയ്യുന്നത് ഇറാനും അതുപോലെ തന്നെ ഹിസ്ബു ഷെയ്ത്താനും ചേർന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇസ്രയേലിനുള്ള ഹിദ്മത്താണ്. കാരണം ഈ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്നതിൽ ഇസ്രയേലിനുള്ള ഹിദ്മത്തല്ലാതെ മറ്റാർക്കുള്ള ഹിദ്മത്താണ് ഉള്ളത് എന്ന് അയാൾ ചോദിക്കുന്ന ശബ്ദരേഖയാണ് ഇനി കേൾപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. സൗണ്ട് അതിന്റെ സൗണ്ട് ആ ക്ലിപ്പിന്റെ സൗണ്ട് അത്ര തന്നെ ഉള്ളൂ. അദ്ദേഹം കുറച്ച് സൗണ്ട് കുറഞ്ഞ ആളാണ്. ഏതായാലും അദ്ദേഹം പറയുന്നത് നമ്മൾ ഇന്ന് സിറിയയെ ആക്രമിക്കുകയാണ്. അപ്പോ പത്രക്കാരൻ ചോദിക്കുകയാണ്, ഈ ഈ പിന്നെ ആരാണ് സിറിയയെ ആക്രമിക്കുന്നത്? അപ്പൊ പറയാണ് ഹിസ്ബുള്ള അഥവാ ഹിസ്ബു ഷെയ്ത്താൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് സിറിയയിലുള്ള സ്വന്തം ജനതയെ കൊന്നെടുക്കുന്ന ഭരണാധികാരിക്ക് സഹായം നൽകാൻ വേണ്ടിയാണോ ഹിസ്ബു ഷെയ്ത്താന് നമ്മൾ രൂപം കൊടുത്തിട്ടുള്ളത്? എന്നാൽ അവിടെ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സിറിയയിലുള്ള മുസ്ലിമീങ്ങളെ കൊന്നെടുക്കുന്ന ആ ഭരണാധികാരിയെ സഹായിക്കുകയാണ് ഹിസ്ബു ഷെയ്ത്താൻ ചെയ്യുന്നത്. ഇറാനും അതുപോലെ തന്നെ ഹിസ്ബു ഷെയ്ത്താനും അതുവഴി യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഒരൊറ്റ ആൾക്ക് മാത്രമേ ആ വിഷയത്തിൽ ഉപകാരമുള്ളൂ, അത് ഇസ്രയേലിനാണ്. ഇനി ഈ സുബ്ഹി തുഫൈലി എന്തുകൊണ്ടാണ് അദ്ദേഹം ഹസൻ നസറുല്ലാത്തിനെതിരെ ഈ ഒരു 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 പിന്നെ പ്രഖ്യാപനവുമായി അയാൾ മുന്നോട്ട് വന്നത് എന്നുള്ളത് വളരെ രസകരമാണ്. അത് അയാൾ പറയുന്നുണ്ട്. അഥവാ പിന്നെ അയാൾ പറയുന്നത് ലുബ്നാനിൽ ഇസ്രയേലിനെതിരെ ആക്രമിക്കുവാൻ വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുണ്ടാക്കിയ ഹിസ്ബു ഷെയ്ത്താൻ ഒരിക്കൽ പോലും ഇസ്രയേലുകാരുമായി ഏറ്റുമുട്ടിയിട്ടില്ല, മറിച്ച് പ്രദേശത്തുള്ള അറബികളുമായും മുസ്ലിമീങ്ങളുമായുമാണ് നമ്മൾ ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടിയാണ് നമ്മൾ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊന്ന്. രണ്ടാമത്തേത്, ലബനനിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഹിസ്ബു ഷെയ്ത്താൻ യഥാർത്ഥത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് സിറിയയിലാണ്. ഇറാനിന്റെ സഫവി അജണ്ടകൾക്ക് അഥവാ ഇറാനിന്റെ ഹിദ്മത്തിനു വേണ്ടി സിറിയയിൽ പോയി ആക്രമണം നടത്തുവാൻ വേണ്ടിയാണോ നമ്മൾ യഥാർത്ഥത്തിൽ ഹിസ്ബ് ഷൈത്താൻ രൂപം കൊടുത്തിട്ടുള്ളത്? ലുബ്നാനിൽ നിന്ന് ജൂതന്മാർക്കെതിരെ പോരാടാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിൽ പങ്കാളിയായ ആളുകൾ സിറിയയിൽ പോയി കൊല്ലപ്പെട്ടുകൊണ്ട് വന്ന് ലബ്നാനിലേക്ക് അവരുടെ മയ്യത്ത് കൊണ്ടുവന്ന് മറമാടുമ്പോ എന്റെ ഹൃദയമാണ് അവരുടെ മയ്യത്തിനോടൊപ്പം കുഴിച്ചു മൂടപ്പെടുന്നത്. വലിയ സങ്കടം എനിക്ക് ആ വിഷയത്തിലുണ്ട്. ഇതാണ് ഈ സുബ്ഹി തുഫൈലി പറയുന്നത്. അതാണ് അയാളെ ഹസൻ നസറുല്ലാ, അയാളുടെ സ്വന്തം ആൾക്കാർ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് ഹസൻ നസറുല്ലാത്തിനെതിരെ പിന്നെ ഈ ഒരു ആരോപണം ഉന്നയിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു പിന്നെ സ്വാഭാവികമായും ഒരേ സംഘടനയിൽ നിലകൊള്ളുന്നവരാണെങ്കിലും ആ സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കുവാൻ വേണ്ടി ഇയാൾക്ക് സാധിച്ചത് എന്ന്, അല്ലെങ്കിൽ ഇയാളെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല ബുസ്ര ഷ്യാം എന്ന് പറയുന്ന പ്രദേശത്ത് വളരെ കൃത്യമാണ്, ഈ അടുത്ത കാലത്തുണ്ടായ സംഭവമാണ്, പത്രങ്ങളിലൊക്കെ വളരെ കൃത്യമായി വന്ന സംഭവമാണ്. ബുസ്ര ഷ്യാം എന്ന് പറയുന്ന പ്രദേശത്ത് കതീബത്തുൽ മുസന്ന എന്ന് പറയുന്ന സുന്നികൾക്ക് കീഴിലുള്ള അവിടെ ബഷാറുൽ ഹസദിന്റെ കൂട്ടക്കുരുതിക്കെതിരെ പ്രതികരിക്കുന്ന വിഭാഗം ബുസ്ര ഷ്യാം എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുത്തപ്പോൾ ആ പ്രദേശത്ത് നിന്നും 5 മണിക്കൂറിനുള്ളിൽ അവിടെ നിന്ന് ആളുകൾക്ക് പുറത്തു പോകാം. യഥാർത്ഥത്തിൽ സിറിയൻ മിലിറ്ററിയാണ് പിടിച്ചെടുക്കുന്നതെങ്കിൽ അവിടെ മുഴുവൻ കൊന്നൊടുക്കുകയാണ് ചെയ്യാറ്, അല്ലെങ്കിൽ അവരെ തടവിലിട്ട് പീഡിപ്പിക്കും. എന്നാൽ കതീബത്തുൽ മുസന്ന പ്രദേശം പിടിച്ചെടുത്തപ്പോ 5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള സമയമുണ്ടെന്ന് അനുവദിക്കുകയും ഒരുപാട് പേർ ഒഴിഞ്ഞു പോകുകയും ബാക്കി അവിടെ നിന്ന് ചില ആളുകൾ യുദ്ധം ചെയ്യുകയും ചെയ്തു. ആ യുദ്ധം ചെയ്ത ആളുകളിൽ കൊല്ലപ്പെട്ട 15 പേർ ഇറാനി സൈനികരായിരുന്നു. മാത്രമല്ല ആ 15 പേരുടെ മയ്യത്ത് കൊടുത്തിട്ട് 15 പേരെ സിറിയൻ വിമോചന പോരാളികൾ 15 പേരെ തിരിച്ച് മോചിപ്പിക്കുകയുണ്ടായി. 2 സ്ത്രീകളും ബാക്കി കുട്ടികളെയും അവരുടെ തടവിൽ നിന്ന് ഈ 15 മയ്യത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് 15 ജീവനുള്ള ആൾക്കാരെ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങുകയുണ്ടായി. ഇതെല്ലാം നടന്ന സംഭവമാണ്. ഇനി നമുക്ക് നോക്കിയാൽ സിറിയയിൽ ഇന്ന് എന്തുകൊണ്ട് ഇവര് സിറിയയിൽ കടന്ന് ഇറാനും ഹിസ്ബ് ഷെയ്ത്താനും ചേർന്ന് മുസ്ലിംകൾക്കെതിരെ വളരെ ശക്തമായ ആക്രമണം സിറിയയിൽ നടത്തുന്നു അല്ലെ? ഈ ആളുകളെയാണ് നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ, ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആളുകൾ, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ആളുകൾ, നവോത്ഥാന നായകന്മാർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. സിറിയയിൽ യഥാർത്ഥത്തിൽ ഇവർ ആക്രമണം നടത്തുന്നത് സിറിയ വഴിയാണ്, ലബനോനിലേക്ക് പോകുന്നത്. ഇറാനുമായി അതിർത്തി പങ്കിടുന്നത് ഇറാഖാണ്, ഇറാഖ് അവരുടെ കയ്യിലാണ്. ഇറാഖുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് സിറിയ. ആ സിറിയയുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് ലബനൻ. ആ ലബനനിലുള്ള തങ്ങളുടെ സായുധ സൈന്യമായ ഹിസ്ബ് ഷെയ്ത്താന് മിലിറ്ററി പവർ എത്തിക്കണമെങ്കിൽ സിറിയ എന്ന രാജ്യത്തിലൂടെ കടന്നു പോകൽ നമുക്ക് അനിവാര്യമാണ്. അപ്രകാരം നമ്മൾ കടന്നു പോകണമെങ്കിൽ സിറിയ കൈവിട്ടു പോയാൽ നമുക്ക് സാധിക്കുകയില്ല എന്ന പ്രശ്നമാണ് സിറിയ വിട്ടുകൊടുക്കാതെ അവിടെ കൂട്ടക്കുരുതി നടത്താൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം. ഇനി സിറിയയിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് നിങ്ങൾ നോക്ക്, യുണൈറ്റഡ് നേഷൻസിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 22 ഓഗസ്റ്റ് 2014 വന്ന കണക്കനുസരിച്ച് 191,000 ആളുകൾ അവിടെ കൊന്നൊടുക്കിന. ബാക്കി പരിക്ക് പറ്റിയ എത്ര ആൾക്കാർ, കുടുംബം നഷ്ടപ്പെട്ട എത്ര ആൾക്കാർ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട എത്ര കുഞ്ഞുങ്ങൾ, ഭക്ഷണമില്ലാതെ ജീവിക്കുന്ന പട്ടിണി കിടക്കുന്ന എത്ര കുടുംബങ്ങൾ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. 191,000 ആളുകളെ അവിടെ കൊന്നൊടുക്കിയെന്നാണ്. എന്നാൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, ഇൻഡിപെൻഡന്റ് എൻജിഒസ് പുറത്തുവിട്ട കണക്കനുസരിച്ച് ലോകത്ത് വളരെയധികം സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്സ് അവതരിപ്പിക്കുന്ന എൻജിഒസ് പുറത്തുവിട്ട കണക്കനുസരിച്ച് 350,000 ആളുകൾ ഇന്ന് വരെ സിറിയയിൽ കൊല്ലപ്പെട്ടു എന്നാണ്. ഇന്ന് ഞാൻ സിറിയയിലുള്ള ഒരാളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പുറത്തു വന്ന ഔദ്യോഗിക കണക്കുകളാണ്, യഥാർത്ഥത്തിൽ 1,000,000 ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്റെ ഒരു സഹോദരനെ ഇവർ തടവിലാക്കിയിട്ട് ഇന്ന് എവിടെയാണ് ആ സഹോദരൻ, ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചുപോയോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. കാണാതായ ആളുകളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലും എത്രയോ കൂടുതലാണ് മരണസംഖ്യ. ഇത് ഔദ്യോഗികമായി ഹോസ്പിറ്റലിൽ വെച്ചും ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്ത മരണമാണ് 350,000 എന്ന് പറയുന്നത്. 5 വ്യത്യസ്ത സോഴ്സുകൾ പരിശോധിച്ചിട്ട് പിന്നെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് പുറത്തുവിട്ട കണക്കാണ് 350,000
എന്നുള്ളത്. ഇനി ഇതാണ് ഇപ്പൊ നമ്മൾ ഇറാഖിലുള്ള അവരുടെ സാന്നിധ്യം മനസ്സിലാക്കി, ലെബനനിലുള്ള സാന്നിധ്യം മനസ്സിലാക്കി, സിറിയയിലും ഇറാൻ നടത്തുന്ന കൂട്ടക്കുരുതി നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ നേരത്തെ ആദ്യം സഫവി രാഷ്ട്രങ്ങളുടെ അജണ്ടയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇവരുടെ അജണ്ടകളിൽ പെട്ടതാണ് സുന്നികളെ കൊന്നൊടുക്കുക. മുമ്പ് ഇസ്മായിൽ സഫവി 10 ലക്ഷം സുന്നികളെ കൊന്നൊടുക്കിയെങ്കിൽ ഇന്നും അതേ രൂപത്തിലുള്ള കൂട്ടക്കുരുതിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് യമനിലേക്ക് കടന്നു വരേണ്ടത്. യമൻ എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് യമനിലുള്ള ഈ ഹൂത്തികൾ, യമനിലുള്ള അതിന്റെ എത്നിക് മാപ്പ്, യമനിലുള്ള ഗോത്രങ്ങള്, വർഗങ്ങള്, അവിടെയുള്ള വിശ്വാസപരമായി യമനിലുള്ള വിഭാഗങ്ങളുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ കണക്കിൽ പെട്ടതാണ് യമനിൽ 70% ആളുകൾ, ശരിക്കും ശ്രദ്ധിക്കണം, യമനിൽ 70% ആളുകൾ സുന്നികളാണ്, അഹ്ലു സുന്നയുടെ ആളുകളാണ്. 25% സൈദിയാക്കളാണ്, സൈദിയ സുന്നിയ ഹൂത്തികളല്ല. നമ്മുടെ ജയസിസുകാരും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ പറയുമ്പോ സൈദിയാക്കളാണ് ഈ ഹൂത്തികൾ, സൈദിയാക്കളാണ് ഈ ഹൂത്തികൾ എന്ന് പറഞ്ഞുകൊണ്ട് വസ്തുതകളെ കൂട്ടിക്കലർത്താൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ 25% വരുന്ന ആളുകൾ എന്ന് പറയുന്നത് സുന്നി സൈദികളാണ്. സുന്നി സൈദികൾ എന്ന് പറയുന്നത് അവർക്ക് ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അഹ്ലു സുന്നയെ അംഗീകരിക്കുകയും സ്വഹാബത്തിനെ അംഗീകരിക്കുകയും മാത്രമല്ല സുന്നികളോട് കൂറു പുലർത്തുകയും ഈ പറയുന്ന ഷിയാക്കളോ ഈ പറയുന്ന ഇസ്ന അഷരിയ എന്ന് പറയുന്ന വിഭാഗത്തോട് പിന്നെ ശത്രുത പുലർത്തുകയും ചെയ്യുന്ന ആളുകളാണ്. മാത്രമല്ല നമുക്ക് സമയത്തിന്റെ കുറവ് കൊണ്ട് സുന്നി സൈദി ഉലമാക്കൾ ഈ പറഞ്ഞ സഫവി രാഷ്ട്രത്തിനെതിരെയും ഈ പറഞ്ഞ ഷിയ ഇസ്ന അഷരിയക്കെതിരെയും നടത്തിയ അതുപോലെ തന്നെ ഹൂത്തികൾക്ക് എതിരെയും നടത്തിയ പരാമർശങ്ങൾ നമുക്ക് ഓരോന്നും പറയാൻ സമയം നമ്മെ അനുവദിക്കുന്നില്ല. ഏതായാലും ഇറാൻ യമനിലുള്ള 2% മാത്രമാണ് ഹൂത്തികൾ, ശരിക്കും ശ്രദ്ധിക്കണം. മാത്രമല്ല അവരെ കുറിച്ച് വളരെ കൃത്യമായി പറയാവുന്നത് അസ്സൈദിയൽ ജാറൂദിയ, ശരിക്കും ശ്രദ്ധിക്കണം, സൈദിയ സുന്നിയ എന്നല്ല, 25% വരുന്ന ആളുകൾ സൈദിയ സുന്നിയ ആണ്. എന്നാൽ ഈ പറഞ്ഞ സഫവി രാഷ്ട്രത്തോട് കൂറു പുലർത്തുന്ന അസ്സൈദിയൽ ജാറൂദിയ എന്ന് പറയുന്ന വിഭാഗമാണ് ഈ പറയുന്ന 2% വരുന്ന ഹൂത്തികൾ. ബാക്കി വരുന്ന 3% മറ്റു വിഭാഗങ്ങളാണ്, യമനിലുള്ള മറ്റു വിഭാഗങ്ങളാണ്. നിങ്ങൾ എടുത്തു നോക്ക്, 70% സുന്നികളാണ്, 25% ആ സുന്നികളോട് കൂറുള്ള ദൈദിയാക്കളാണ്, 2% അസ്സൈദിയൽ ജാറൂദിയ എന്നറിയപ്പെടുന്ന നേരത്തെ പറഞ്ഞ വിലായത്തുൽ ഫഖീഹിന്റെ കീഴിൽ വരുന്ന ഹൂത്തിയാക്കൾ. വിലായത്തുൽ ഫഖീഹുമായാണ് തങ്ങൾക്ക്, വിലായത്തുൽ ഫഖീഹിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് വിലായത്തുൽ ഫഖീഹ് എന്ന് പറയുന്ന ആളുകളാണ് ഈ ഹൂത്തികൾ. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, വിലായത്തുൽ ഫഖീഹ് എന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഇറാനിയൻ രാഷ്ട്രം, ഇവർ പറയുന്ന ആ രാഷ്ട്രം അത് തന്നെ നിലനിൽക്കുന്ന, സഫവി രാഷ്ട്രം തന്നെ നിലനിൽക്കുന്നത്. ഒളിച്ചിരിക്കുന്ന മഹദിയുടെ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. ഇനി നിങ്ങൾ നോക്ക്, ഈ അസ്സൈദിയൽ ജാറൂദിയ ഈ പറയുന്ന ജാറൂദിയ സൈദിയാക്കൾ വെറും 2% വരുന്ന ആളുകൾ എങ്ങനെയാണ് യമനിലുള്ള അധികാരം പിടിച്ചെടുത്തത്? പഠന വിധേയമാക്കേണ്ടതുണ്ട്. 98% വരുന്ന യമനിലെ ആളുകൾക്കെതിരെ സായുധ ആക്രമണം നടത്തി അടിച്ചമർത്തി അവിടെ അധികാരം പിടിച്ചെടുത്തത് ഏത് രൂപത്തിലാ? അതാണ് ഇസ്മായിൽ സഫവി 1501 90% വരുന്ന സുന്നികളെ അടിച്ചമർത്തി എങ്ങനെയാണോ ഇറാനിൽ സഫവി രാഷ്ട്രം സ്ഥാപിച്ചത് അതേ രൂപത്തിലാണ് ഈ പറയുന്ന ഹൂത്തികൾ 98% വരുന്ന മറ്റു വിഭാഗങ്ങളെ അടിച്ചമർത്തി. ഇനി ഹൂത്തികളോട് സഹകരിക്കുന്ന അലി അബ്ദുള്ള ഇന്ന് സഹകരിക്കുന്ന, മുമ്പ് സഹകരിക്കാത്ത എന്നാൽ ഇന്ന് അവരുമായി സഖ്യം ചേർന്ന് ആക്രമണം നടത്തുന്ന അലി അബ്ദുള്ള സാലിഹിന്റെ വിഭാഗങ്ങൾ എടുക്കുക, ഒരു 20% ഇനി അവരുണ്ടെന്ന് കൂട്ടിക്കോളൂ. അവർക്ക് അവരുടെ അഭിപ്രായത്തോട് യോജിക്കാത്ത 80% വരുന്ന യമനി ഭരണകൂടത്തിനെതിരെ സായുധ ആക്രമണം നടത്തിയിട്ടാണ് ഈ ഹൂത്തികൾ അവിടെ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതകളാണ്. എന്നിട്ടും അവരവിടെ സായുധ ആക്രമണം നടത്തിയപ്പോ ആ സായുധ ആക്രമണം ആയുധം വെക്കുകയും സമാധാന ചർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് തവണ ക്ഷണിക്കുകയും ചെയ്തപ്പോ തങ്ങൾ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി തങ്ങളെ ക്ഷണിക്കുവാൻ സൗദി അറേബ്യക്ക് യാതൊരു അർഹതയും ഇല്ല, ഞങ്ങൾ സൗദി അറേബ്യക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകളല്ല, ഞങ്ങൾ സ്വയം പര്യാപ്തരായി പ്രവർത്തിക്കുന്ന ആളുകളാണ്, ഞങ്ങളുടെ കയ്യിലാണ് അധികാരം, 4 അറബ് രാഷ്ട്രങ്ങൾ ഞങ്ങളുടെ കയ്യിലാണെന്ന് വീമ്പിളക്കിയ ആളുകളാണ് ഈ പറയുന്ന ഹൂത്തികൾ എന്ന് പറയുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ യമനിൽ പ്രശ്നം തുടങ്ങി വെക്കുകയും യമനിലുള്ള ആളുകൾക്കെതിരെ സായുധ വിപ്ലവം നടത്തുകയും ചെയ്തത് ആക്രമണം അഴിച്ചു വിടുകയും ചെയ്ത ആളുകളാണ് ഹൂത്തികൾ. ആ ഹൂത്തികളെ സംബന്ധിച്ച് നവോത്ഥാന നായകന്മാർ എന്ന് ചില ആളുകൾ നമ്മുടെ നാട്ടിൽ വിശേഷിപ്പിച്ചുവെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധമാണത് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ എടുത്തു നോക്ക്, യമനിൽ ഈ പറയുന്ന ഹൂത്തികൾ അവിടെയുള്ള 70,000 ആളുകളെയാണ് ഹൂത്തി ആക്രമണങ്ങളിൽ ഇതുവരെ യമനിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അഥവാ ഇന്നും ഇന്നലെയുമല്ല ഈ ഹൂത്തികൾ ആക്രമണം തുടങ്ങിയത്. ചില ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്ന ഈ പറയുന്ന ഒരു ന്യൂനപക്ഷം, ആ ന്യൂനപക്ഷത്തെ സൗദി അറേബ്യ അവരുടേതല്ലാത്തൊരു രാഷ്ട്രത്തിൽ പോയിട്ട് ഇടപെട്ട് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്, വിശ്വാസപരമായി തങ്ങളോട് യോജിക്കാത്തത് കൊണ്ട് എന്നാണ് ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഈ ഹൂത്തികൾ അഹലുസുന്നക്കെതിരെ ആക്രമണം നടത്തിയത്, എന്റെ കയ്യിൽ പിക്ചറുകൾ വളരെ കൃത്യമായി ഹൂത്തി ആക്രമണത്തിന്റെ പിക്ചറുകൾ എന്റെ മുന്നിലുണ്ട്, നമുക്ക് വൈലക്സിൽ അത് കാണിക്കാനുള്ള സംവിധാനമില്ല. പീരങ്കികൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ആക്രമണം നടത്തിയത്. ഒരു ചെറിയ ന്യൂനപക്ഷം, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന സായുധരായ ന്യൂനപക്ഷം, യമനിനെ അപേക്ഷിച്ച് ഒരുപാട് ആയുധമുള്ള നാടാണ്. ഒരുപക്ഷെ മിസൈലുകൾ അവരുടെ കയ്യിലുണ്ടായേക്കാം, തോക്കുകൾ ഉണ്ടായേക്കാം, എവിടെ നിന്ന് കിട്ടി അവർക്ക് പീരങ്കികൾ? വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ ആയുധങ്ങളാണ് അവര് മുസ്ലിമീങ്ങൾക്കെതിരെ അവരെ തൊടുത്തുവിട്ടത്. ഇനി ഇത് എവിടുന്ന് കിട്ടി എന്നുള്ളത് നേരത്തെ പറഞ്ഞ ഇറാനിലെ അഹമ്മദി നജാദിന്റെ ഭരണകൂടത്തിൽ മന്ത്രിയായിരുന്ന ആൾ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അയാൾ വിശദീകരിക്കുന്നത് അഥവാ ഹൈദർ മുസ്ലിഹി അയാൾ പറയുകയാണ്, അയാളുടെ വാക്കാണ്, അസ്തൗറത്തുൽ ഇറാനിയ ലാ തഅരിഫുൽ ഹുദൂദ്. ഇറാനി വിപ്ലവം അഥവാ സഫവി വിപ്ലവം, അതിന് അതിരുകളില്ല. വഹിയ ലികുല്ലി ഷിയ, അത് എല്ലാ ഷിയാക്കൾക്കും വേണ്ടിയുള്ളതാണ്. എന്നിട്ട് അയാൾ പറയാ, ജമാഅത്തുൽ ഹൂസിയീൻ, ഹൂസി വിഭാഗം, ഫിൽ യമൻ, യമനിലുള്ള, ഹിയ ഇഹ്ദ നതാജാതി സൗറൽ ഇറാനിയ, ഇറാനിയൻ വിപ്ലവത്തിന്റെ ഒരു ഭാഗമല്ലാതെ ഈ ഹൂത്തികൾ ഒന്നും തന്നെയല്ല, അഥവാ ഇറാനിയൻ വിപ്ലവത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഹൂത്തികൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇറാനിലെ പാർലമെന്റിലെ മന്ത്രിയായിരുന്ന ഹൈദർ മുസ്ലിഹിയാണ്. വളരെ പരസ്യമായി പറഞ്ഞ കാര്യമാണ്, ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ എടുത്തു നോക്ക്, യമനിലെ സൗദി അറേബ്യയുമായി ബോർഡർ പങ്കിടുന്ന പ്രദേശത്തിനടുത്ത് യമനിൽ ഒരു ഒരു പോർട്ടുണ്ട്, മീദ എന്നാണ് ആ പോർട്ടിന്റെ പേര്. ആ പോർട്ടിൽ നിന്ന് യുവാക്കളെ, മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റുമൊക്കെയുള്ള യുവാക്കളെ സംഘടിപ്പിച്ച് ഇറാന്റെ നേതൃത്വത്തിൽ ഒരു ദ്വീപിലേക്ക് ഇവർ കൊണ്ടുപോകുന്നുണ്ട് ഈ പറഞ്ഞ ഹൂത്തികൾ. ആ ദ്വീപാണ് എറിത്രിയ എന്ന് പറഞ്ഞ രാജ്യത്തിന് റെഡ് സീയിലുള്ള 126 ദ്വീപുകളിൽ 3 ദ്വീപുകൾ ഇറാൻ കടമെടുത്തു. തങ്ങളുടെ അതിർത്തി പ്രദേശമല്ലാത്ത ഒരുപാട് അകലെയുള്ള റെഡ് സീയിൽ വന്ന് എന്താവശ്യത്തിനാണ് ഇറാൻ ദ്വീപ് കടമെടുത്തത്? കൃഷി ചെയ്യാനാണ്, അവിടെ കൃഷിയില്ല. ടൂറിസത്തിനാണ്, അവിടെ ടൂറിസം ഇല്ല. മറിച്ച് അവിടെ എന്താ നടക്കുന്നത്? അവിടെ മിലിറ്ററി ട്രെയിനിങ് ആണ് നടക്കുന്നത്. ഇത് പുറത്തുവിട്ടത് ഇറാൻ അറബ് ലോകത്ത് നടത്തുന്ന അജണ്ടകളിൽ ഒരുപാട് വർഷക്കാലം പഠനം നടത്തുകയും പൊളിറ്റിക്കൽ സയൻസിൽ PhD എടുക്കുകയും ആ PhD തന്റെ തിസീസ് ഇറാനിയൻ അജണ്ടകളുടെ വിഷയത്തിൽ എഴുതുകയും ചെയ്ത ഡോക്ടർ അബ്ദുള്ള നുഫൈസിയാണ്. അഥവാ ഇറാൻ 3 ദ്വീപുകൾ അവിടെ കടമെടുത്തിട്ട് അവിടെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ അജണ്ട നടപ്പാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ 3 ദ്വീപുകൾക്കരികിൽ സൗദി അറേബ്യയെയും യമനിനെയും ഈജിപ്തിനെയും എല്ലാം വാച്ച് ചെയ്യാൻ വേണ്ടി ഇസ്രയേലിനുള്ള ഒരു ദ്വീപും, അവിടെ ഇസ്രയേൽ വാടകക്കെടുത്തൊരു ദ്വീപും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ചോക്ക്, ഇസ്രയേലിനുള്ള ഒരു ദ്വീപിന്റെ അടുത്ത് ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയപ്പെടുന്ന ഒരു രാഷ്ട്രത്തിന്റെ സായുധ ട്രെയിനിങ് നടത്താൻ വേണ്ടി 3 ദ്വീപ് വാടകക്കെടുക്കണമെങ്കിൽ
അവരുടെ അറിവില്ലാതെ അവരുടെ സമ്മതമില്ലാതെ നടക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല. അവിടെയാണ് ഇവരെല്ലാം പ്രത്യക്ഷത്തിൽ ശത്രുക്കളായി അവരിങ്ങനെ പ്രചരിപ്പിച്ചാലും അതാണ് ഇവർക്കുള്ള പിന്നെ ഇവരുടെ വിശ്വാസത്തിൽ കടന്നു വരുന്നത് തന്നെയാണ് തുക്കിയ എന്ന് പറയുന്നത്. അഥവാ ഒന്ന് പറയുക, മനസ്സിൽ വേറൊന്ന് കരുതുകയും ചെയ്യുക എന്നുള്ളത്. ഇനി നിങ്ങൾ എടുത്തോക്ക്, മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേൽ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജൂത സമൂഹം താമസിക്കുന്നത് ഇറാനിലാണ്. ഒരു പ്രശ്നവും അവർക്കില്ല. മാത്രമല്ല ഇറാനിലെ അസ്ഫഹാനിൽ നിന്നാണ് ദജ്ജാൽ കടന്നു വരിക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അവിടെ നിന്ന് 70,000 ജൂതന്മാർ ആ ദജ്ജാലിനെ പിൻപറ്റും, അഥവാ അവിടെ ജൂതന്മാർ നിലനിൽക്കും. എല്ലാ നാട്ടിലുള്ള ജൂതന്മാരും ഇസ്രയേലിലേക്ക് കുടിയേറി. ഇറാനിൽ ഇന്നും 2.5 ലക്ഷത്തോളം ജൂതന്മാർ അവിടെ പാർക്കുന്നുണ്ട്. മാത്രമല്ല ആ ഇറാനിൽ ഇന്നത്തെ ഭരണകൂടം തന്നെ അംഗീകരിച്ച, ഗവൺമെന്റ് അംഗീകരിച്ച മതങ്ങളിൽ ഒന്നാണ് ജൂതമതം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഈ വിലായത്തുൽ ഫഖീഹിന്റെ അടിസ്ഥാനത്തിൽ അജണ്ടകൾ നടപ്പാക്കപ്പെടുമ്പോൾ ആ അജണ്ടകൾ നടപ്പാക്കപ്പെടാനുള്ള ഒരു കാര്യം മാത്രമാണ് ആ അജണ്ടകൾ നടപ്പാക്കുവാനുള്ള ഒരു 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 പിന്നെ ഒരു ഒരു എന്താ പറയാ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പ് മാത്രമാണ് ഹൂത്തികൾ. യഥാർത്ഥത്തിൽ ഹൂത്തികളുമായല്ല സൗദി അറേബ്യയും മറ്റു ഇസ്ലാമിക രാഷ്ട്രങ്ങളും യുദ്ധം ചെയ്യുന്നത്, ഈ പറയുന്ന ഇറാനിയൻ അജണ്ടകൾക്കെതിരെയാണ്. ഇറാനിയൻ അജണ്ടകൾ വിലായത്തുൽ ഫഖീഹിന്റെ കീഴിലുള്ള ഇറാനിയൻ അജണ്ടകൾ ഇന്ന് നടപ്പാക്കപ്പെടുന്നത്, അതിന് സഹകരിക്കുന്നത് ഒന്ന് ഇറാഖി ഗവൺമെന്റ് ആണ്, രണ്ടാമത്തേത് പിന്നെ ലുബ്നാനിലുള്ള ഹിസ്ബുല്ലാത്താണ്, അതുപോലെ തന്നെ സിറിയയിലുള്ള നുസൈരിയാക്കളാണ്, അലവി ഗവൺമെന്റ് ആണ്, ബഷാർ ഉൽ അസദിന്റെ ഗവൺമെന്റ് ആണ്. അവരാണ് സുന്നികളെ 3.5 ലക്ഷത്തോളം വരുന്ന സുന്നികളെ ഔദ്യോഗിക കണക്ക് പ്രകാരം കൊന്നൊടുക്കിയത്. യമനിൽ ഈ അജണ്ട നടപ്പാക്കുന്നവരാണ് ഹൂത്തികൾ. ഇനി നിങ്ങൾ നോക്ക്, മുസ്ലിമീൻ അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖിലാഫത്ത് അംഗീകരിക്കുന്ന ആളുകളെ ഷിയാക്കൾ വിളിക്കുന്ന പേരാണ് നാസുദിയാക്കൾ. നിങ്ങൾക്ക് അബൂബക് അവരുടെ ഗ്രന്ഥം പറയാണ്, അസ്തറായിർ എന്ന് പറയുന്ന അവരുടെ ഗ്രന്ഥം 471-ാമത്തെ പേജ്. അതുപോലെ തന്നെ വസായിലു ഷിയ എന്ന് പറയുന്ന ഷിയാ ഗ്രന്ഥം, അതിലെ 6-ാമത്തെ വോള്യം 341-ാമത്തെ പേജ്, 342-ാമത്തെ പേജ് എന്നിടങ്ങളിൽ അവർ പറയുന്ന, അവർ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ മുന്തിക്കുന്നവർ നാസിബികളാണ്. അപ്പൊ നാസിബിയാക്കൾ എന്ന് പറയുന്നത് അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ റസൂൽ, പിന്നെ നമുക്ക് കാണാം ഹദീസുകളിൽ കാണാൻ സാധിക്കും, കുന്നാ നഖൂൽ അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ അലി, അല്ലെങ്കിൽ അബൂബക്കർ സുമ്മ ഉമർ സുമ്മ ഉസ്മാൻ സുമ്മ അലി എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അംഗീകരിച്ചിരുന്നു, ഞങ്ങളോട് മറിച്ചൊന്നും പറയാറുണ്ടായിരുന്നില്ല എന്ന വളരെ കൃത്യമായ റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അതിനുശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് എന്ന് വിശ്വസിക്കുന്ന അഹ്ലുസ്. അതിനുശേഷം അലി റളിയല്ലാഹു അൻഹു ആണ് എന്ന് വിശ്വസിക്കുന്ന അഹ്ലുസുന്നയെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കൾ പറയുന്ന പേരാണ് നാസിബികൾ. ഇനി നിങ്ങൾ നോക്ക്, നാസിബികളുടെ പണം അവർക്ക് ഹലാലാണ് എന്നാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. തഹ്ദീബുൽ അഹ്കാം എന്ന് പറയുന്ന തൂസി, അവരുടെ ഇമാം തൂസി എഴുതിയിട്ടുള്ള പുസ്തക തഹ്ദീബുൽ അഹ്കാം എന്ന പുസ്തകത്തിലെ 1-ാമത്തെ വോള്യം 384-ാമത്തെ പേജിൽ പറയുകയാണ്, അവസരം കിട്ടുമ്പോഴെല്ലാം നാസിബിയാക്കളുടെ പണം നിങ്ങൾ അപഹരിച്ചുകൊള്ളുക. അവസരം കിട്ടുമ്പോഴെല്ലാം നാസിബിയാക്കളുടെ പണം നിങ്ങൾ അപഹരിച്ചുകൊള്ളുക, അതിൽ നിന്ന് 1/5 നമുക്ക് നൽകുകയും ചെയ്യുക. അഥവാ ഇപ്പോ ഗനീമത്ത് സ്വത്തൊക്കെ കിട്ടുമ്പോ ഇസ്ലാമിക രാഷ്ട്രത്തിനുള്ള ഹുംസ് ഉണ്ടല്ലോ എന്നതുപോലെ 1/5 നിങ്ങൾ കട്ടെടുക്കുന്നതിന് കുഴപ്പമില്ല, ആ കട്ടെടുക്കുന്നതിൽ നിന്ന് 1/5 നമുക്ക് നൽകിയാൽ മതി എന്നാണ് അവരുടെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ നാസിബിയാക്കൾ എന്ന് അവരുദ്ദേശിക്കുന്നത് അഹ്ലുസുന്നയാണ്. മാത്രമല്ല അവർ പറയുന്നു, അവരുടെ ബിഹാറുൽ അൻവാർ എന്ന പുസ്തകത്തിൽ 52-ാമത്തെ വോള്യം 373-ാമത്തെ പേജിൽ നമ്മുടെ രാജ്യത്തെ അംഗീകരിക്കാത്തവന് യാതൊരു പരിഗണനയും ഇല്ല, നാം പ്രതീക്ഷിക്കുന്ന രക്ഷിതാവ് ഉയർത്തെഴുന്നേറ്റാൽ അവരുടെ രക്തം അള്ളാഹു നമുക്ക് അനുവദിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അൽ ഗൈബ എന്ന് പറയുന്ന ഈ പണ്ഡിതനായ നുഅ്മാനിയുടെ പുസ്തകത്തിൽ 155-ാമത്തെ പേജിലും ബിഹാറുൽ അൻവാർ എന്ന അവരുടെ പുസ്തകത്തിൽ 52-ാമത്തെ വോള്യം 349-ാമത്തെ പേജിലും അവർ പറയുന്നു, നമുക്കും അറബികൾക്കും ഇടയിൽ ഇനി അറുകൊലയല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. വളരെ കൃത്യം, നമുക്കും അറബികൾക്കും ഇടയിൽ ഇനി അറുകൊലയല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല. ഇതെല്ലാം ഇറാൻ നടത്തുന്ന ഇന്നത്തെ അജണ്ടകൾക്ക് അവരുടെ പൂർവികരായ ആളുകൾ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച വ്യക്തമായ അജണ്ടകളാണ് ഇറാൻ ഇന്ന് നടപ്പാക്കുന്നത് എന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി സുന്നികളോട് അനുകൂല മനോഭാവം പുലർത്തുന്ന സൈദികൾ, അസൈദിയ സുന്നിയ എന്ന് പറയുന്ന ആളുകളെയും ഇവർ യഥാർത്ഥത്തിൽ നാസുബിയാക്കളുടെ കൂട്ടത്തിൽ പെടുത്തുന്നു. ഹൂത്തികളെ ഈ ഇനത്തിൽ പെടുത്തുന്നില്ല, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവായിലുൽ മഖാലാത്ത് എന്ന് പറയുന്ന ഇവരുടെ പുസ്തകത്തിൽ 39-ാമത്തെ പേജിൽ വളരെ കൃത്യമായി യമനിലുള്ള സുന്നികളായ സൈദികൾ ഈ പറയുന്ന നാസുബിയാക്കളിൽ പെട്ടവരാണെന്ന് ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഹൂത്തികൾ ഞങ്ങളുടെ ഭാഗമാണെന്ന് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. അപ്പൊ ഹൂത്തികൾ സുന്നത്തിനോട് കൂറുള്ളവരെന്ന് പറയുന്ന ജൈദികളിൽ പെട്ട ആളുകളല്ല ഹൂത്തികൾ, മറിച്ച് വിലായത്തുൽ ഫഖീഹിനോട് കൂറുള്ള ജൈദികളാണ് ഹൂത്തികൾ എന്ന് നമ്മൾ വളരെ കൃത്യമായി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, ജൂതന്മാർക്ക് ഒരു വിശ്വാസമുണ്ട്, ജൂതന്മാർ പരസ്പരം പലിശ വാങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ ജൂതന്മാർ പരസ്പരം പലിശ അങ്ങോട്ടും ഇങ്ങോട്ടും പലിശ വാങ്ങാൻ പാടില്ല, എന്നാൽ പുറത്തു നിന്നുള്ളവരോട് പലിശ വാങ്ങുന്നതിൽ യാതൊരു തെറ്റില്ല എന്ന് ജൂതന്മാർ അവർക്കിടയിലുള്ള നിയമമായി കൊണ്ടു നടക്കുന്നതിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവർ പറയുന്നത് നോക്ക്, ഹിദായത്തുൽ ഇബാദ് എന്ന് പറയുന്ന ഷരീഅത്തുൽ മജാരി എന്ന് പറയുന്ന ആൾ രചിച്ച ഹിദായത്തുൽ ഇബാദ് എന്ന് പറയുന്ന ഇവരുടെ ഗ്രന്ഥത്തിലെ 168-ാമത്തെ പേജിൽ, അതുപോലെ ഉർവത്തുൽ വുസ്ഖ എന്ന് പറയുന്ന യസ്ദിയുടെ പുസ്തകം 2-ാമത്തെ വോള്യം 367-ാമത്തെ പേജിലും 368-ാമത്തെ പേജിലും ഇവർ പറയുന്നത്, അവരിൽ നിന്നും അഥവാ നാസുബിയാക്കളിൽ നിന്നും, അവരുദ്ദേശിക്കുന്നത് അഹ്ലുസുന്നയാണ്, അവരിൽ നിന്നും പലിശ വഴിയോ വഞ്ചന വഴിയോ ആണ് അത് കരസ്ഥമാക്കിയത്, അഥവാ പണം കരസ്ഥമാക്കിയത് എങ്കിൽ അത് മറ്റു തൊഴിലുകൾ വഴി കിട്ടുന്നത് പോലെയാണ്. അഥവാ നിങ്ങൾ അധ്വാനിച്ച് കിട്ടുന്ന പണത്തെ പോലെ തന്നെയാണ് പലിശ വഴിയും വഞ്ചന വഴിയും അഹ്ലുസുന്നയിൽ നിന്ന് നിങ്ങൾ അപഹരിക്കുന്ന പണം എന്നിവർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുകയാണ്, അതിനാൽ ഒരു വർഷത്തെ ചിലവ് കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ അഞ്ചിലൊന്ന് നൽകിയാൽ മതി. ഈ കട്ടെടുത്ത പണം, വഞ്ചന മൂലം കൈക്കലാക്കിയ പണം, പലിശ വഴി നേടിയ പണമൊക്കെ നിങ്ങളുടെ ഒരു വർഷത്തെ പിന്നെ ചിലവ് കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ അഞ്ചിലൊന്ന് രാഷ്ട്രത്തിന് നൽകിയാൽ മതി. എന്നാൽ അത് പരിഗണിക്കാതെ തന്നെ, അഥവാ നിങ്ങളുടെ ചിലവ് പരിഗണിക്കാതെ തന്നെ ഈ അഞ്ചിലൊന്ന് നൽകുവാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അതാകുന്നു ഉത്തമം. ഹിദായത്തുൽ ഇബാദ് എന്ന ഇവരുടെ ഗ്രന്ഥം, അതുപോലെ തന്നെ ഉർവത്തുൽ വുസ്ഖ എന്ന ഇവരുടെ ഗ്രന്ഥം. ഇനി നിങ്ങൾ നോക്ക്, ഹറമിനെതിരെ ഇസ്മായിൽ സഫവിയുടെ കാലഘട്ടത്തിൽ ആക്രമണം നടത്തിയെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് ഹറം പിടിച്ചെടുക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശമെന്ന് വളരെ കൃത്യമായി ഇവർ പറഞ്ഞു. മാത്രമല്ല മക്കയും മദീനയും കൈയടക്കുകയാണ് ഞങ്ങളുടെ വിപ്ലവത്തിന്റെ ഉദ്ദേശമെന്ന് ഖുമൈനി അന്ന് പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനം വളരെ മുമ്പ് കാലത്ത് തന്നെ ഇവരുടെ പുസ്തകങ്ങളിലുള്ളതാണ്. കാഷാനി രചിച്ച അൽവാഫി എന്ന് പറയുന്ന ബുഖാരി മുസ്ലിമിനോളം വിശ്വാസകരമെന്ന് ഇവർ കരുതുന്ന 5 പുസ്തകങ്ങളിലെ ഒരു പുസ്തകമായ അൽവാഫി, അതിൽ കാഷാനി എഴുതുന്നു 1-ാം വോള്യം 215-ാമത്തെ പേജ്, അല്ലയോ കൂഫക്കാരെ, അള്ളാഹു മറ്റാർക്കും നൽകാത്ത ഒരു ശ്രേഷ്ഠത നൽകി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ മുസല്ലയാണ്, അഥവാ നിങ്ങൾ നിങ്ങളുടെ പള്ളിയാണ്, കർബലയിലുള്ള നിങ്ങളുടെ പള്ളിയാണ്, ആദമിന്റെയും നൂഹിന്റെയും ഇദ്രീസിന്റെയും ഇബ്രാഹീമിന്റെയും പള്ളി. അപ്പോ മക്ക എന്ന് പറയുന്നത്, കഅബ എന്ന് പറയുന്നത് ഇനി എവിടെ ശരിക്ക് വരേണ്ടത്? കുമ്മിലാണ്. ഇനി നോക്ക്, അതാ ഇവിടെ പറയുന്നത്, ആദമിന്റെയും നൂഹിന്റെയും ഇദ്രീസിന്റെയും അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെ എല്ലാം പള്ളിയാണ് നമ്മളുടെ ഈ പള്ളി. അതിൽ ഹജറുൽ അസ്വദ്, നിങ്ങൾ നോക്ക്, അതിൽ ഹജറുൽ അസ്വദ് പ്രതിഷ്ഠിച്ചിട്ടല്ലാതെ ഇനി രാപ്പകലുകൾ നീങ്ങുകയില്ല. അൽവാഫി എന്ന പുസ്തകത്തിൽ കാഷാനി എഴുതിയത് വോള്യം 1 215-ാമത്തെ പേജ്. ഇനി നമ്മൾ പരിശോധിച്ചാൽ ഹിജ്റ 317-ൽ ഇവർ ഇത് നടപ്പാക്കിയിട്ടുണ്ട്. ഹിജ്റ 317-ൽ കറാമിത്തകൾ എന്ന് പറയുന്ന ഈജിപ്തിലെ ഫാത്തിമിയാക്കൾ
ആക്രമിക്കുകയും കറാമിത്തകൾ, അവര് ബഹ്റൈനിലുണ്ടായിരുന്നു, ഇറാനിലുണ്ടായിരുന്നു, ഈജിപ്തിലുണ്ടായിരുന്നു, ഈ പറയുന്ന ഫാത്തിമി കറാമിത്തകൾ ഹിജ്റ മുന്നൂറ്റി പതിനേഴിൽ ഹജറുൽ അസ്വദ് ഹറമിൽ നിന്ന്, പരിശുദ്ധ ഹറമിൽ നിന്ന്, പരിശുദ്ധ കഅബയിൽ നിന്ന് പൊളിച്ചെടുക്കുകയും ബഹ്റൈനിലേക്ക് കടത്തിക്കൊണ്ടുപോകുകയും അവിടെ നിന്ന് ഇറാനിലേക്ക് കടത്തിക്കൊണ്ടുപോകുകയും ചെയ്തു എന്നുള്ളത് വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട വസ്തുതയാണ്. മാത്രമല്ല, അവരുടെ ഗ്രന്ഥത്തിൽ തന്നെ അവർ രചിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇദാ ഹജറുൽ അസ്വദ് നൽകി നമ്മളെ പിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അവരുടെ പുസ്തകങ്ങളിൽ, ആ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കാണാം. മാത്രമല്ല, ഇമാം ഖിറഖി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഫിഖ് ഗ്രന്ഥം രചിക്കുമ്പോ ഹജ്ജുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന വേളയിൽ നിങ്ങൾ ഹജറുൽ അസ്വദിന്റെ അടുത്ത് ചെന്നാൽ ഹജറുൽ അസ്വദ് തൊട്ടു ചുംബിക്കണം, അല്ലെങ്കിൽ ഹജറുൽ അസ്വദിനെ ചുംബിക്കണം എന്ന് പറയുന്ന ഭാഗത്ത് ഹജറുൽ അസ്വദ് അവിടെ ഉണ്ടെങ്കിൽ എന്ന് പ്രത്യേകം രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇമാം ഖിറഖി റഹിമഹുള്ള അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ഇവര് ഹജറുൽ അസ്വദ് പൊളിച്ചു കൊണ്ടുപോയ കാലഘട്ടമായിരുന്നു. 22 വർഷക്കാലത്തിന് ശേഷമാണ് ഹജറുൽ അസ്വദ് ഹറമിലേക്ക് തിരിച്ചു കൊണ്ടുവരപ്പെട്ടത്. രണ്ട് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അത് തിരിച്ചു കൊണ്ടുവരപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇനി നിങ്ങൾ നോക്ക്, ഇവരുടെ പുസ്തകത്തിൽ അൽ ഇർഷാദ് ഹറമിനെതിരെയുള്ള ഇവരുടെ അക്രമണങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെട്ടതാണ്. അൽ ഇർഷാദ് എന്ന ഇവരുടെ ഗ്രന്ഥത്തിൽ 411 പേജിലും അൽ ഗൈബ എന്ന ഇമാം തൂസി, ഈ ഇമാമായ തൂസി രചിച്ച അൽ ഗൈബ എന്ന പുസ്തകത്തിലെ 282 പേജിലും പിന്നെ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് മഹ്ദി വന്നാൽ, അഥവാ അവർ പ്രതീക്ഷിക്കുന്ന ഈ 12 ഇമാമാണെന്ന് അവർ പറയുന്ന ആ മഹ്ദി വന്നാൽ മസ്ജിദുൽ ഹറാം പൊളിക്കുകയും ബനൂ ഷൈബ, അഥവാ മസ്ജിദുൽ ഹറാം പരിപാലിക്കുന്ന ബനൂ ഷൈബ ഗോത്രക്കാരുടെ കൈവെട്ടി കഅബയിൽ തൂക്കുകയും ചെയ്യും. എന്നിട്ട് അതിന്റെ മേൽ ഇവരാണ് കഅബയെ കൊള്ളയടിച്ചവർ എന്ന് എഴുതി വെക്കുകയും ചെയ്യും എന്നിവരുടെ പുസ്തകത്തിൽ കൃത്യമായി എഴുതപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, അവരെഴുതുകയാണ് അൽ ഗൈബ എന്ന ഈ ഇമാമായ തൂസിയുടെ പുസ്തകത്തിന്റെ 209 പേജിൽ അവർ രേഖപ്പെടുത്തുകയാണ്, 8 അദ്ദേഹത്തിന്റെ വാൾ, അഥവാ അവർ പറയുന്ന ഈ മഹദിയുടെ വാൾ, അഹ്ലു സുന്നയുടെ ഇമാം മഹദിയുണ്ട്, ആ ഇമാം മഹദിയല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ ഇവർ പറയുന്ന സിർദാബിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് ഇവർ പറയുന്ന ആ മഹദി, അയാൾ ഉയർത്തെഴുന്നേറ്റാൽ 8 അദ്ദേഹത്തിന്റെ വാൾ ഉറയിൽ പ്രവേശിക്കില്ല, ഒരുപാട് പേരെ കൊന്നൊടുക്കും. ബനൂ ഷൈബയിൽ നിന്നായിരിക്കും ഹറം, പരിശുദ്ധ ഹറമിന്റെ പരിപാലകരായ ബനൂ ഷൈബ ഗോത്രക്കാരിൽ നിന്നായിരിക്കും അതിന്റെ തുടക്കം. ഇതെല്ലാം ഇവര് രേഖപ്പെടുത്തിയിട്ടുള്ള പിന്നെ കാര്യമാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സ്വാഭാവികമായും യമനിൽ ഇവരുടെ അജണ്ട നടപ്പാക്കി യമനിലുള്ള ഭൂരിപക്ഷം വരുന്ന അഹ്ലുസുന്നയുടെ ആളുകളെ അടിച്ചമർത്തി കൊന്നൊടുക്കിക്കൊണ്ട് സായുധ വിപ്ലവം നടത്തി ഹൂത്തികൾ യമൻ പിടിച്ചെടുത്താൽ മുമ്പ് ഇറാനിൽ സഫവികൾ നടത്തിയതുപോലെയുള്ള സായുധ വിപ്ലവത്തിലൂടെ ഒരു വർഗശുദ്ധീകരണം നടക്കുകയും അതിനുശേഷം സൗദി അറേബ്യയിലേക്കും മറ്റു അറബ് രാജ്യങ്ങളിലേക്കും തങ്ങളുടെ 50 പ്ലാൻ എന്ന നിലക്ക് മുഹമ്മദ് ജവാദ് ലാറിജാനി അദ്ദേഹം എഴുതിയ ആ പ്ലാൻ വളരെ കൃത്യമായി ഇവർ നടപ്പാക്കുകയും ചെയ്യുമായിരുന്നു. അതിന് പാശ്ചാത്യരിൽ നിന്നുള്ള വളരെ സഹായം ഇവർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും പാശ്ചാത്യർ ഇറാനുമായി ന്യൂക്ലിയർ വിഷയത്തിൽ, രാസായുധ വിഷയത്തിൽ കരാർ ഒപ്പിടുകയും ഈ രംഗത്ത് നിന്ന്, ഇവിടെ നിന്ന് തങ്ങൾക്ക് ഇനി ഇവിടെയൊന്നും നടത്തുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രദേശത്ത് നിന്ന് പിൻവാങ്ങി വളരെ സുന്ദരമായി ഇറാന് പ്രദേശത്തിന്റെ കൈകാര്യകർത്തൃത്വം ഏൽപ്പിക്കുവാൻ ഇരിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ വളരെ അനുഗ്രഹീതമായ ഈ ആസിഫത്തുൽ ഹസം അഹ്ലുസുന്നയുടെ നേതൃത്വത്തിൽ, സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ നടന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഒരിക്കലും തന്നെ ഹൂസികളും സൗദിയുമായിട്ടുള്ള ഒരു ആക്രമണമല്ല. സൗദി ആഭ്യന്തര വിഷയത്തിൽ ഒരിക്കലും യമൻ ആഭ്യന്തര വിഷയത്തിൽ സൗദി നടത്തിയ ഒരു അനാവശ്യ ഇടപെടലായിരുന്നില്ല ഇത്. മറിച്ച് യമനിലുള്ള ഭൂരിപക്ഷം വരുന്ന അഹ്ലുസുന്നയുടെ ആവശ്യപ്രകാരവും
അതുപോലെ തന്നെ യമനിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട അവിടുത്തെ പ്രസിഡന്റായ അബ്ദുറബു ഹാദി മൻസൂറിന്റെ മൻസൂർ ഹാദിയുടെ അയാൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും ആണ്. അതുപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങളുടെ ലീഗ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലുമാണ് സൗദി അറേബ്യ ഇടപെട്ടത്. മാത്രമല്ല അതിൽ യമനിൽ സൗദി അറേബ്യ ഇന്ന് നടത്തുന്ന യമൻ മോചിപ്പിക്കുക എന്ന ദൌത്യം, ഇവരുടെ സഫവി അജണ്ടയിൽ നിന്നും വിശ്വാസികളെയും യമനിനെയും മോചിപ്പിക്കുക എന്ന അർത്ഥത്തിൽ സൗദി നടത്തുന്ന ഈ സായുധ നടപടിക്കെതിരെ അവിടെയുള്ള ആഭ്യന്തര വിഷയത്തിൽ സൗദി അറേബ്യ ഇടപെടരുത് എന്ന് പറയുന്നത് ഇറാനാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇറാൻ നടത്തുന്നത് വേശ്യയുടെ ചാരിത്ര പ്രസംഗമാണ് എന്ന് മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഹൂത്തികൾ ഞങ്ങളുടെ ഭാഗമാണെന്നും ഹൂത്തികൾ ഞങ്ങളുടെ വിപ്ലവത്തിന്റെ ഭാഗമാണെന്ന് ആസിഫത്തുൽ ഹസ്ബ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാനിയൻ പാർലമെന്റിൽ മന്ത്രിയായി പദവി അലങ്കരിച്ച ഹൈദർ മുസ്ലിഹി പറഞ്ഞതാണ്. അയാളുടെ പിന്നെ അയാൾ ആ പറഞ്ഞ പ്രസ്താവന വളരെ കൃത്യമായി വാർത്താമാധ്യമങ്ങളിൽ വന്നത് വളരെ കൃത്യമായി എന്റെ കൈവശമുണ്ട്. നിങ്ങൾക്കൊക്കെ ഇന്റർനെറ്റിൽ നിന്നത് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഹ്ലു സുന്നയെ സംബന്ധിച്ചിടത്തോളം, പരിശുദ്ധ ഹറമുകളുടെ സംരക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ സംരക്ഷണാർത്ഥം ഇറാൻ നടത്തുന്ന വളരെ കൃത്യമായ രഹസ്യ അജണ്ടകളെ ഇല്ലായ്മ ചെയ്യുകയും സഫവി പേർഷ്യൻ രാഷ്ട്രം അവരുടെ അജണ്ടയായ അഹ്ലു സുന്നയെ കൊന്നെടുക്കുക എന്നുള്ള രഹസ്യ അജണ്ട നടപ്പാക്കുന്നതിനെ പ്രതിരോധിക്കുക എന്ന അർത്ഥത്തിലുമാണ് യഥാർത്ഥത്തിൽ ഈ യമനിലുള്ള ഇടപെടലുകൾ നടന്നിരിക്കുന്നത്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിജയിപ്പിക്കുമാറാകട്ടെ. ഇന്ന് അതിന്റെ 26-ാമത്തെ ദിവസമാണ്. വളരെ കൃത്യമായി അവരുടെ പിന്നെ മിസൈലുകൾ സ്വരൂപിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളും സൗദി അറേബ്യക്ക് നേരെ മിസൈലുകൾ തിരിച്ചുവച്ചിരിക്കുന്ന കേന്ദ്രങ്ങളും അവരുടെ പീരങ്കികൾ അതുപോലെ തന്നെ അവർ വ്യോമ പരിശീലനം നടത്താൻ വേണ്ടി പിടിച്ചടക്കിയിരുന്ന വിമാനത്താവളങ്ങൾ എല്ലാം തകർത്തുകൊണ്ട് സൗദി അറേബ്യയുടെ ഈ ഒരു വളരെ അനുഗ്രഹീതമായ ഈ ഒരു ഹംല വളരെ സുന്ദരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അതിന്റെ ലക്ഷ്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ചേർന്നുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെതിരെയും മുസ്ലിമീങ്ങൾക്കെതിരെയും പരിശുദ്ധ ഹറമുകൾക്കെതിരെയും കുതന്ത്രങ്ങൾ മെനയുന്ന ആളുകൾ ആളുകൾക്കെതിരെ ഉറച്ചു നിൽക്കുവാനും അതുപോലെ തന്നെ ആളുകൾക്കെതിരെ പ്രതിരോധ ആക്രമണങ്ങൾ നടത്തുവാനും അവരിൽ നിന്ന് പരിശുദ്ധ ഹറമുകളെ സംരക്ഷിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇനി രണ്ട് കാര്യങ്ങൾ കൂടി ഇതിന്റെ കൂടെ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇഖ്വാനുൽ മുസ്ലിമീനുമായി ബന്ധപ്പെട്ട് ഉള്ള ചില കാര്യങ്ങളാണ്. ഇഖ്വാനുൽ മുസ്ലിമീൻ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഇവരെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നു? സൗദി അറേബ്യയിൽ ഇഖ്വാനികൾക്ക് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. അവരുടെ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ സൗദി അറേബ്യയിൽ പ്രചരിപ്പിക്കുന്നത് വിലക്കപ്പെട്ടതാണ്. മാത്രമല്ല ഇഖ്വാനി ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ സൗദി അറേബ്യ വളരെ കണിശമായ രൂപത്തിലുള്ള നിലപാടാണ് സൗദി അറേബ്യ അവർക്കെതിരെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു നിലക്കും സൗദി അറേബ്യക്കെതിരെ പിന്നെ തങ്ങളുടെ കുന്തമുന തിരിച്ചുവെക്കുക എന്നതാണ് ഇഖ്വാനികളുടെ എന്നും അവരെടുത്തിട്ടുള്ള നിലപാട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ ശബ്ദരേഖ കേൾപ്പിക്കുന്നില്ല, എന്നാൽ ആവശ്യമെങ്കിൽ ഇൻഷാ അള്ളാ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ഇറക്കുന്നുണ്ട്. ആ വീഡിയോയിൽ വളരെ കൃത്യമായി ഈ വീഡിയോ തന്നെ നമ്മൾ ഇൻഷാ അള്ളാ ഇടുന്നതാണ്. ഇറാഖിലെ ഹിസ്ബുദ്ദഅവ ഷീഇയ അതിന്റെ സ്ഥാപകനായ ത്വാലിബുർ റിഫാഇ എന്ന് പറയുന്ന ആൾ പത്രമാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അയാൾ പറയുന്നത് നഹ്നു റുഫഖാഉ ത്വരീഖ് മഅൽ ഇഖ്വാനുൽ മുസ്ലിമീൻ, ഇഖ്വാനുൽ മുസ്ലിമീനുമായി ഒരേ പാതയിൽ സഞ്ചരിക്കുന്ന പരസ്പര ധാരണയുള്ള രണ്ട് സുഹൃത്തുക്കൾ മാത്രമാണ് ഞങ്ങളും ഇഖ്വാനുൽ മുസ്ലിമീനും എന്ന് ത്വാലിബുർ റിഫാഇയാണ് പറയുന്നത്, ഞാനല്ല. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല, അയാൾ പറഞ്ഞു എന്നുള്ളത്. രണ്ടാമതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാനിൽ സഫവി വിപ്ലവത്തിന് ശേഷം ഇറാനിൽ 1979 ഹുമൈനിയുടെ ഷിയാ സഫവി വിപ്ലവത്തിന് ശേഷം ഒരൊറ്റ ഈജിപ്ത് പ്രസിഡന്റും ഇറാൻ സന്ദർശിച്ചിട്ടില്ല എന്നാൽ ഇഖ്വാനുൽ മുസ്ലിമീൻ അധികാരമേറ്റെടുത്ത ശേഷം അവരുടെ പ്രസിഡന്റ് 33 വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 33 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഇറാൻ സന്ദർശിക്കുന്ന പ്രസിഡന്റ് ഈ ഇഖ്വാനുൽ മുസ്ലിമീന്റെ പ്രസിഡന്റാണ് എന്നതിനെ കുറിച്ചും ഞാനൊന്നും പറയുന്നില്ല. മറിച്ച് ഈജിപ്തിൽ ഇഖ്വാനുൽ മുസ്ലിമീൻ അധികാരം ഏറ്റെടുത്തതിന് ശേഷം അവിടെ ഹുസൈനിയകൾ തുടങ്ങുവാൻ വേണ്ടി, ഷിയാക്കൾ അവരുടെ ചിന്താധാര പ്രചരിപ്പിക്കുവാൻ വേണ്ടി പിന്നെ സ്ഥാപിക്കുന്ന ഹുസൈനിയകൾ കാഹിറയിൽ തുടങ്ങാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തത് ഈ ഇഖ്വാനുൽ മുസ്ലിമീന്റെ ഗവൺമെന്റ് ആണെന്ന് പറയുമ്പോൾ അത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ സന്ദർശനം, ഒരു പ്രസിഡന്റ് ഒരു രാജ്യം സന്ദർശിച്ചു എന്നുള്ളത് നമുക്കത് ഒരു ഒരു പിന്നെ ഒരു 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 നമുക്കത് തള്ളാം ഒരു പക്ഷെ, അല്ലെങ്കിൽ നമുക്കൊരു വലിയ കാര്യമായിട്ട് എടുക്കാതെ നമുക്ക് ഒഴിവാക്കിയെന്ന് വിചാരിക്കാം. ഇനി അതുപോലെ തന്നെ താലിബുർ റിഫായി എന്ന് പറയുന്ന ഹിസ്ബുദ് ദഅവത്ത് ഷിഇയയുടെ, ഇറാഖിലെ ഹിസ്ബുദ് ദഅവത്ത് ഷിഇയയുടെ നേതാവ്, ഞങ്ങളും ഇഖ്വാനുൽ മുസ്ലിമീനും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണെന്ന് മാത്രമല്ല, സയ്യിദ് ഖുതുബിനെതിരെ വധശിക്ഷ നടപ്പാക്കുവാൻ വേണ്ടി വിധി വന്ന ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല, ഇറാഖിലെ മറ്റു ഷിഇ നേതാക്കന്മാരും ഉറങ്ങിയിട്ടില്ല, അത്രമാത്രം സങ്കടം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് അയാൾ പറഞ്ഞത് നമ്മൾ കാര്യമാക്കുന്നില്ല. എന്നാൽ കെയ്റോയിൽ ഹുസൈനിയകൾ തുടങ്ങാൻ വേണ്ടി ഇവർ സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് ഈ രൂപത്തിൽ 1501 മുതൽ ഉസ്മാനിയാക്കൾക്കെതിരെ, അഥവാ സുൽത്താൻ സുലൈമാനുൽ ഖാനൂനിക്കെതിരെയും സലീമുൽ അവലിനെതിരെയും അങ്ങനെ തുടങ്ങി ഏതൊരു കാലഘട്ടത്തിലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കെതിരെ പാശ്ചാത്യരുമായി ചേർന്ന് യുദ്ധം നടത്തിയ വിലായത്തുൽ ഫഖീഹിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ സഫവി രാഷ്ട്രത്തെ ഇവർ അനുകൂലിക്കുന്നുവെങ്കിൽ ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഒറ്റിക്കൊടുക്കുന്ന ആളുകളാണ്, ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ വിലക്ക് കൊടുക്കുന്ന ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ തെറ്റിദ്ധരിച്ച് അവരോടൊപ്പം നിൽക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന സാധാരണക്കാരോട് അവരെ നമ്മൾ അധിക്ഷേപിക്കുകയല്ല, മറിച്ച് അവരോട് നമുക്ക് പറയാനുള്ളത് സത്യം മനസ്സിലാക്കുകയും നസീഹത്തോടു കൂടിയാണ് പറയുന്നത്, അഹ്ലു സുന്നയോടൊപ്പം നിലകൊള്ളുകയും കൃത്യമായി ഇസ്ലാമിന്റെ സംരക്ഷണത്തിനു വേണ്ടിയും പരിശുദ്ധ ഹറമുകളുടെ സംരക്ഷണത്തിനു വേണ്ടിയും നമ്മൾ നിലകൊള്ളുകയാണ് മുസ്ലിമീങ്ങൾ എന്ന നിലക്ക് നമ്മുടെ ബാധ്യതയായി ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രം വിഷയങ്ങൾ പഠിക്കാതെ വളരെ കൃത്യമായി ചരിത്രപരമായി എങ്ങനെ ഇറാനിലുള്ള വിപ്ലവത്തെക്കുറിച്ചും ഇറാനിലുള്ള ആ വിപ്ലവം എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ചും അവിടെയുള്ള ജനങ്ങളെക്കുറിച്ചും ഗോത്രങ്ങളെക്കുറിച്ചും ഇറാൻ മറ്റു രാജ്യങ്ങളിൽ അവർ കൈകടത്തുന്നതിനെ കുറിച്ചുമെല്ലാം മനസ്സിലാക്കുകയും അതിന്റെ പിന്നിലുള്ള അജണ്ടകളെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ രൂപത്തിൽ വേണം ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്യേണ്ടത് എന്ന് വളരെ വിനയത്തോടുകൂടി പിന്നെ ഒരു ഒരു അപേക്ഷയായി നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അഹ്ലു സുന്നക്കും അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശം പ്രചരിപ്പിക്കുന്ന ആളുകൾക്കും എല്ലാവിധ സംരക്ഷണവും നൽകുമാറാകട്ടെ. അവരിൽ നിന്ന് ക്രൂരമായ ആക്രമണത്തിന് വിധേയരായി മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്ത് നൽകി അവരുടെ ഷഹാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പരിശുദ്ധ ഹറമുകൾ സംരക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വജസാകുമുല്ലാഹു ഖൈറാ.